أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇസ്ലാമിനെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അൽഹംദുലില്ലാഹ് നാം പഠിക്കുന്നത്. അതിൽ ഏഴ് കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞു. അവസാനമായി കഴിഞ്ഞ ദർസിൽ സിഹറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിഹർ എന്നുള്ളത് അടിസ്ഥാനപരമായി ഒരു വ്യക്തിയുടെ ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യമാണ്. പിന്നെ സിഹർ കുഫറാവാത്ത സാഹചര്യമുണ്ട് എന്നും അതിന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ നൽകിയിരിക്കുന്ന വിശദീകരണവും നമ്മൾ പറഞ്ഞു. പിശാചിനെ ഉപയോഗിച്ചുകൊണ്ടല്ല സിഹർ ചെയ്യുന്നത് എങ്കിൽ അത് കുഫറാവുകയില്ല, ആ സാഹചര്യത്തിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കാര്യമല്ല എന്നൊക്കെ അതിന്റെ വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്ന എട്ടാമത്തെ കാര്യം, الثامن مظاهرة المشركين ومعاونتهم على المسلمين والدليل قوله تعالى ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. ഒരു വ്യക്തിയുടെ ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന എട്ടാമത്തെ കാര്യമായി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്ന വിഷയം مظاهرة المشركين ومعاونتهم على المسلمين. മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുളാഹറത്തുൽ മുശ്രിഖീന വ മുആവനതുഹും അലൽ മുസ്ലിമീൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ അവർ കാഫിറായതിന്റെ പേരിൽ നമ്മൾ സഹായിക്കുക. മുസ്ലിമീങ്ങൾക്ക് എതിരിൽ കാഫിരീങ്ങളെ അവർ കാഫിറായതിന്റെ പേരിൽ, അവരോടുള്ള കുഫറിനോടുള്ള താല്പര്യം കൊണ്ട് ഒരു വ്യക്തി മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഇതിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഒരു സ്ഥലത്ത് ഇസ്ലാമും കുഫറും തമ്മിൽ പോരാട്ടം നടക്കുകയാണെങ്കിൽ, മുസ്ലിമീങ്ങളും കാഫിരീങ്ങളും തമ്മിൽ പരസ്പരം യുദ്ധം നടക്കുകയാണ്, ഒരു മുസ്ലിം കാഫിറിനെ സഹായിച്ചു, ഇസ്ലാമിനെ സഹായിക്കുന്നതിന് പകരം കാഫിരീങ്ങളെ സഹായിച്ചു അവരോടുള്ള അവരുടെ കുഫറിനോടുള്ള താല്പര്യം കാരണത്താൽ, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ശരിക്കും മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ സഹായിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം കാഫിരീങ്ങളെ സഹായിക്കുന്നത് അവരുടെ ദീനിനോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിൽ, ഒരു കാഫിറിനെ നമ്മൾ സഹായിക്കുന്നത് മുസ്ലിമിനെതിരിൽ സഹായിക്കുന്നത് ആ കാഫിറിനോടുള്ള ദീനിനോടുള്ള ഇഷ്ടമാണെങ്കിൽ അത് കാരണത്താൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. എന്താണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം? ഒരു വ്യക്തി കാഫിറായതിന്റെ പേരിൽ അദ്ദേഹത്തെ സ്നേഹിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വ്യക്തി കാഫിറായതിന്റെ പേരിൽ അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുഫ്ര് ഇവിടെ വളരാൻ വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കലാണ്. ഒരു വ്യക്തി കാഫിറായതിന്റെ പേരിൽ അദ്ദേഹത്തെ നമ്മൾ സഹായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുഫ്ര് ഇവിടെ വളരാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയത്തിന്, അല്ലെങ്കിൽ അല്ലാഹു നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വിപരീതമാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുൽഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രിക്കൂൻ. സൂറത്തു തൗബയിലെ 33-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ അയച്ചു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സന്മാർഗവും സത്യവുമായി. എന്തിനു വേണ്ടി? ലിയുൽഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ മതങ്ങളെക്കാളും ദീനുൽ ഇസ്ലാമിന് ഉയർച്ച നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. വലൗ കരിഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങൾ അത് വെറുത്താലും, മുശ്രിക്കീങ്ങൾക്ക് അത് താല്പര്യമില്ല എങ്കിലും. അപ്പോൾ അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് മറ്റിതര മതങ്ങളെക്കാളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇവിടെ ഉയർത്തി കാണിക്കുക എന്നുള്ളത്. ഒരു വ്യക്തി ഇസ്ലാമിനേക്കാളും ഉയരാൻ മറ്റിതര മതത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി അത് കാരണത്താൽ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് എതിർ പ്രവർത്തിച്ചവനാണ്, അത് കാരണത്താൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. മനസ്സിലായോ? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എട്ടാമത്തെ കാര്യമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതിനെ ശരിക്കും മനസ്സിലാക്കുക. മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ സഹായിക്കുക. എന്തുകൊണ്ട്? അവൻ കാഫിറായതിന്റെ പേരിൽ. ഒരു വ്യക്തി കാഫിറായതിന്റെ പേരിൽ ആ വ്യക്തിയെ മുസ്ലിമീങ്ങൾക്കെതിരെ നമ്മൾ സഹായിക്കുമ്പോൾ മാത്രമാണ് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാവുന്നത്. ഇനി ഒരു വ്യക്തി മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീനെ സഹായിക്കുന്നത്, മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ സഹായിക്കുന്നത്, അത് യുദ്ധ സാഹചര്യത്തിലാണെങ്കിൽ പോലും ദുനേവിയായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ മുസ്ലിമീങ്ങളും കാഫിരീങ്ങളും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഒരു വ്യക്തി കാഫിരീങ്ങളെ സഹായിച്ചു, കുഫറിനോടുള്ള ഇഷ്ടം കാരണത്താലല്ല, മറിച്ച് അങ്ങനെ സഹായിക്കുന്നതിലൂടെ എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാകും, അല്ലെങ്കിൽ ദുനിയവിയായ നേട്ടങ്ങൾ ഉണ്ടാകും. അത് മോഹിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ സഹായിക്കുന്നത് എങ്കിൽ ആ വ്യക്തി അത് കാരണത്താൽ കാഫിറാവുകയില്ല. മറിച്ച് അത് വൻ പാപമാണ്. ശരിക്കും ആ ഒരു വേർതിരിവ് മനസ്സിലാക്കുക. മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ സഹായിക്കുന്നത് അവരുടെ കുഫറിനോടുള്ള താല്പര്യം കാരണത്താൽ, അവരുടെ മതം ഉയരാനുള്ള കാരണത്താലാണെങ്കിൽ അത് കാരണം കാഫിറാകും. ഇനി ഒരു വ്യക്തി മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ സഹായിക്കുന്നത് തനിക്കെന്തെങ്കിലും സാമ്പത്തിക നേട്ടം ലഭിക്കാൻ, അല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കാനാണെങ്കിൽ അത് കാരണത്താൽ അദ്ദേഹം കാഫിറാവുകയില്ല. എന്താണ് ഇതിന്റെ തെളിവ്? മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി സഹായിച്ചാൽ കാഫിറാവുകയില്ല എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? അബ്ദുല്ലാഹ് ബിൻ റാഫിഅ റഹിമഹുല്ലാ പറയുന്നു, ശരിക്കും ശ്രദ്ധിക്കുക, അബ്ദുല്ലാഹ് ബിൻ റാഫിഅ റഹിമഹുല്ലാ പറയുന്നു, സമിഅ്തു അലിയൻ യഖൂൽ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന വസ്സുബൈറ വൽ മിഖ്ദാദ ബിൻ അൽഅസ്വദ്. ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും സുബൈറിനെയും മിഖ്ദാദ് ബിൻ അൽഅസ്വദിനെയും റളിയല്ലാഹു അൻഹും, നമ്മെ മൂന്ന് പേരെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തേക്ക് അയച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇൻതലിഖു ഹത്താ തഅതു റൗളത ഖാഖ്, റൗളത ഖാഖ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുക. ഈ മൂന്ന് സഹാബികളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റൗളത ഖാഖ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുക, ഫഇന്ന ഫീഹാ ലഈന, അവിടെ ഒരു സ്ത്രീയുണ്ട്, യാത്രക്കാരിയായ ഒരു സ്ത്രീയുണ്ട്. അവിടെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ട യാത്രക്കാരിയായ ഒരു സ്ത്രീയുണ്ട്, ഫമഅഹാ കിതാബുൻ, ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കിതാബുമുണ്ട്, ഫഖുദൂഹു മിൻഹ, നിങ്ങൾ ആ സ്ത്രീയെ സമീപിക്കുകയും ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ കിതാബ് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി ത്വാലിബിനെയും സുബൈറിനെയും മിഖ്ദാദ് ബിൻ അൽഅസ്വദിനെയും റളിയല്ലാഹു അൻഹും പ്രവാചകൻ നിയോഗിച്ചു. സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ അവർ ആ സ്ഥലത്തേക്ക് എത്തി, റൗളത്തു ഖാഖ് എന്ന് പറയുന്ന പ്രദേശത്തെത്തി. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആ സ്ത്രീയെ കണ്ടു, പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള കിതാബ് നമുക്ക് തരിക. ആ സ്ത്രീ പറഞ്ഞു, എന്റെ കയ്യിൽ കിതാബൊന്നുമില്ല. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ കിതാബുണ്ട്, അത് നമുക്ക് തരിക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് അവരുടെ കയ്യിൽ കിതാബുണ്ട്, അതൊരിക്കലും പ്രവാചകൻ വെറുതെ പറയുകയില്ല. അങ്ങനെ ആ സ്ത്രീ തരാൻ വേണ്ടി വിസമ്മതിച്ചപ്പോൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളത് തന്നില്ല എങ്കിൽ നിങ്ങളുടെ ശരീരം നമ്മൾ പരിശോധിക്കുമെന്ന് ഈ വന്നിരിക്കുന്ന മൂന്ന് സഹാബികൾ പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ഫഅഖ്റജത്ഹു മിൻ ഇഖാസിഹ, ആ സ്ത്രീ മുടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു, ആ മുടിയുടെ അകത്ത് നിന്ന് ആ ഒരു എഴുത്ത് അല്ലെങ്കിൽ ആ ഒരു കത്ത് പുറത്തേക്കെടുത്തു. അങ്ങനെ ആ കത്തുമായി അലി ബിൻ അബി ത്വാലിബും സുബൈർ ബിൻ അൽഅവ്വാമും മിഖ്ദാദ് ബിൻ അൽഅസ്വദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ ആ കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്നു വായിച്ചപ്പോൾ അതിൽ എന്തുണ്ട്? മിൻ ഹാതിബ് ബിൻ അബി ബൽതഅ ഇലാ ഉനാസിൻ മിനൽ മുശ്രികീന മിൻ അഹ്ലി മക്ക. ഹാതിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു മക്കയിലെ മുശ്രികീങ്ങൾക്ക് എഴുതുന്ന കത്ത്. യുഖ്ബിറുഹും ബിബഅദി അംരി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കാൻ വേണ്ടി, മക്കൻ ഫതഹിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ആവിഷ്കരിക്കുന്ന പ്രവാചകന്റെ തന്ത്രങ്ങൾ എഴുതിക്കൊണ്ട് ഹാതിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻ കാഫിരീങ്ങൾക്ക് കത്തെഴുതിയിരിക്കുകയാണ്. ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, കത്ത് കണ്ടപ്പോൾ പ്രവാചകൻ ആശ്ചര്യപ്പെട്ടു, ഹാതിബിനോട് ചോദിച്ചു, യാ ഹാതിബ് മാ ഹാദാ, ഹാതിബ് നീ എന്തിനാണ് ഇങ്ങനെ ഒരു കത്തെഴുതിയിരിക്കുന്നത്? ഹാതിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു എഴുതിയിരിക്കുന്ന കത്തിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു കത്തെഴുതിയത്? പ്രവാചകന്റെ നീക്കങ്ങളെ സംബന്ധിച്ച് എന്തിനാണ് കാഫിരീങ്ങൾക്ക് അറിയിപ്പ് നൽകിയത്? അദ്ദേഹം കാഫിറായിരുന്നു എങ്കിൽ ഒറ്റയടിക്ക് പ്രവാചകൻ തലവെട്ടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരണം ചോദിച്ചു. ഹാതിം ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, മക്കയിൽ സാധാരണ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കുടുംബങ്ങളുണ്ട് അവരെ സംരക്ഷിക്കാൻ, എന്നാൽ എന്റെ ചില വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അവരെ സംരക്ഷിക്കാൻ ആരുമില്ല, അതുകൊണ്ട് താങ്കൾ ഇവിടുന്ന് യുദ്ധവുമായി മക്കയിലേക്ക് പോകുമ്പോൾ എന്റെ കുടുംബക്കാരൊക്കെ അവിടുന്ന് മാറിപ്പോകട്ടെ അല്ലെങ്കിൽ മാറി നിൽക്കട്ടെ എന്നൊരു ഉദ്ദേശത്തിലാണ് അവർക്ക് ഈ കത്ത് ഞാൻ എഴുതിയത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഹാതിം ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഫഅൽതു കുഫ്ര, പ്രവാചകരെ, ഞാൻ അവരോടുള്ള കുഫ്രിനോട് താല്പര്യമുള്ളത് കൊണ്ടല്ല എഴുതിയത്, വലർത്തിദാദൻ, അത് അതല്ലെങ്കിൽ എന്റെ ദീനിനോടുള്ള വിരക്തി കാരണത്താലല്ല, ഇസ്ലാമിന് ശേഷം എനിക്ക് കുഫർ ഒരിക്കലും തൃപ്തിയില്ല, കുഫറിൽ തൃപ്തിയുള്ളത് കൊണ്ടല്ല ഞാൻ ആ കിതാബ് എഴുതിയിരിക്കുന്നത്, മറിച്ച് അവിടെയുള്ള എന്റെ കുടുംബക്കാരെ സംരക്ഷിക്കാൻ അവരോട് താൽക്കാലികമായി നിങ്ങൾ മാറി നിൽക്കിയെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ കത്ത് എഴുതിയത് എന്ന് ഹാതിം ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, പ്രവാചകരെ, ഈ മുനാഫിഖിന്റെ തല ഞാൻ വെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സദഖകും, ഹാതിബ് നിങ്ങളോട് പറഞ്ഞത് എന്താണ്, അദ്ദേഹത്തിന് കുഫറിനോട് താല്പര്യമുള്ളത് കൊണ്ടല്ല എഴുതിയത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇസ്ലാമിനോട് എതിരുള്ളത് കൊണ്ടല്ല എഴുതിയത്, മറിച്ച് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ദുനിയവിയായ ഒരു ലക്ഷ്യമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലോകത്ത് ഒരാളും ഹാതിബ് ബിൻ അബി ബൽതഅ കാഫിറാണെന്ന് പറയുകയില്ല. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്, വളരെ പ്രധാനപ്പെട്ട ധാരാളം മഹത്വങ്ങളുള്ള സഹാബിയാണ് ഹാതിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഇത് കാരണത്താൽ അദ്ദേഹം കാഫിറായിട്ടില്ല. അപ്പോൾ ഈ ഒരു വേർതിരിവ് നമ്മൾ മനസ്സിലാക്കുക. മുസ്ലിമീങ്ങൾക്കെതിരിൽ നിങ്ങൾ ഇവിടെ ചിന്തിച്ചു നോക്കിയേ, പ്രവാചകന്റെ വലിയൊരു യുദ്ധതന്ത്രത്തെ സംബന്ധിച്ചാണ് ഹാതിബ് ഇബ്നു അബി ബൽതഅ കാഫിറുകൾക്ക് വിവരം നൽകാൻ വേണ്ടി തയ്യാറായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൻ ഫതഹ് അറിയുന്നവർക്കറിയാം അത് വലിയ വിജയമാണ്. മക്ക ഫതഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പ്രവാചകന്റെ തന്ത്രങ്ങൾ കാഫിറുകൾക്ക് എഴുതി അറിയിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാതിബ് ഇബ്നു അബി ബൽതഅ കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ തലവെട്ടാൻ അനുമതി ചോദിച്ച ഉമറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കുകയും ചെയ്തു. അപ്പോൾ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിറുകളെ അവരോടുള്ള അവരുടെ കുഫർ കാരണത്താൽ, അവരുടെ കുഫറിനോടുള്ള ഇഷ്ടം കാരണത്താൽ സഹായിക്കുകയാണെങ്കിൽ അത് കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഇനി ഒരു വ്യക്തി മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിറുകളെ സഹായിക്കുന്നത് ദുനിയവിയായ വല്ല നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടാണെങ്കിൽ അത് കാരണത്താൽ ആ വ്യക്തി കാഫിറാവുകയില്ല. അതുകൊണ്ട് ഈ ഒരു വേർതിരിവ് മനസ്സിലാക്കുക. ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൂചിപ്പിച്ചത് അവരുടെ ദീനിനോടുള്ള ഇഷ്ടം കാരണത്താൽ ഒരു വ്യക്തി കാഫിറിനെ സഹായിക്കുകയാണെങ്കിൽ, മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിറിനെ സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതിന് തെളിവായി പറഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരോട് തവല്ലി ചെയ്യുകയാണെങ്കിൽ അവൻ അവരിൽ പെട്ടവനാണ്. എന്താണ് തവല്ലി എന്ന് പറഞ്ഞാൽ, കാഫിറുകളുടെ മതത്തോട് ഇഷ്ടം കാരണത്താൽ അവരെ സഹായിക്കുന്നതിനാണ് എന്ത് പറയുക? തവല്ലി എന്ന് പറയുക. കാഫിറുകളുടെ മതത്തോടുള്ള ഇഷ്ടം കാരണത്താൽ അവരെ സഹായിക്കുന്നതിനാണ് തവല്ലി എന്ന് പറയുക. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള പറയുന്നു, കാഫിറുകളുമായി വിലക്കപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തേത് തവല്ലിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ദീനിനോട്, അവരുടെ കുഫറിനോട് ഇഷ്ടത്തോടു കൂടി അവരെ നമ്മൾ സഹായിക്കുക. അങ്ങനെ ഒരു വ്യക്തി ചെയ്താൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. രണ്ടാമത്തേത് എന്താണ്? മുവാലാത്താണ്. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അവരെ മുസ്ലിമീങ്ങൾക്കെതിരിൽ സഹായിക്കൽ. ദുനിയാവിന്റെ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അവരെ മുസ്ലിമീങ്ങൾക്കെതിരിൽ സഹായിക്കൽ, അത് വൻ പാപമാണ്. പക്ഷേ കുഫ്റുൻ അക്ബർ അല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല. ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി കാഫിറുകളെ സഹായിച്ചത് എങ്കിൽ അത് കുഫ്റാവുകയില്ല എന്ന് ഇമാം ഇബ്നുൽ ജൗസി, ഇമാം ഖുർത്തുബി, അബുൽ ഫദൽ അൽ ആലൂസി, ഷെയ്ഖ് അബ്ദുർ റഹ്മാൻ ഇബ്നു നാസർ അസ്സഅദി, മുഹമ്മദ് അൽ അമീൻ അഷ്ഷൻഖീതി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ, വറഹിമല്ലാഹു അംവാതഹും, ആ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മനസ്സിലായോ? എട്ടാമത്തെ കാര്യമായി മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത് എന്താണ്? മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ അവരുടെ മതത്തോടുള്ള ഇഷ്ടം കാരണത്താൽ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നതാണ്. ദുനിയവിയായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലോ ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല. അതിനുള്ള തെളിവെന്താണ്? ഹാതിം ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ഹാതിം ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അതിനുശേഷം ഒമ്പതാമത്തെ കാര്യമായി മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞു, من اعتقد ان بعض الناس يسعه الخروج عن شريعه محمد صلى الله عليه وسلم كما وسع الخضر الخروج عن شريعه موسى فهو كافر من اعتقد വിശ്വസിക്കുകയാണെങ്കിൽ ان بعض الناس ചില ആൾക്കാർക്ക് يسعه الخروج عن شريعه محمد നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കാതെ അതിൽ നിന്ന് മാറി ജീവിക്കാൻ ഒരാൾക്ക് അനുവദനീയമാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവർ പറയുന്ന വാദം എന്താണ്? കമാ വസിഅൽ ഖാദിറ അൽ ഖുറൂജ് അൻ ശരീഅത്തി മൂസ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഖാദിർ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിലായിരുന്നില്ല. അതുപോലെ ഈ കാലഘട്ടത്തിലും ചില ആൾക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ഒഴിവാക്കൽ അനുവദനീയമാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ കാഫിറാണ്. മനസ്സിലായോ? ഒരു വ്യക്തി പറയുകയാണ് ഇന്ന് ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പിൻപറ്റേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയുകയാണെങ്കിൽ അവൻ കാഫിറാണ്, ആ വ്യക്തി കാഫിറാണ്. ഇമാം ഖാദി ഇയാദ് ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ പ്രവാചകൻ പറഞ്ഞു, കാന നബിയ്യു യുബഅസു ഇലാ ഖൗമിഹി ഖാസ്സതൻ. മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്ക് മാത്രമാണ് അള്ളാഹു നിയോഗിച്ചിരുന്നത്. എന്നാൽ വബുഇസ്തു ഇലന്നാസി കാഫതൻ, എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങളിലേക്കുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തു സബയിലെ 28-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസ്, പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് എന്നുള്ളത് പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഇനി അവസാന നാൾ വരെയുള്ള എല്ലാ ജനങ്ങൾക്കും അതനുസരിച്ച് ജീവിക്കൽ നിർബന്ധമായ കാര്യമാണ്. ഒരാൾ പറയാണ് എനിക്ക് മുഹമ്മദ് നബിയുടെ ശരീഅത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. സൂറത്തുൽ അറാഫിലെ 158-ാമത്തെ വചനത്തിലും സൂറത്തുൽ ഫുർഖാനിലെ 1-ാമത്തെ വചനത്തിലും ഒക്കെ അള്ളാഹു പറയുന്നു, എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു അയച്ചിരിക്കുന്ന പ്രവാചകനാണ് ആര്? മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞ ഒരു പ്രവാചകന്മാരും അങ്ങനെയല്ല. മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം ബനു ഇസ്രായേലിലേക്ക് മാത്രമാണ്. ഇങ്ങനെ ഓരോരോ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ അവരെ ഏതെങ്കിലും ഒരു സമുദായത്തിലേക്ക് മാത്രമാണ്, ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിരിക്കുന്നത് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ എന്റെ ആത്മാവ് അവൻ തന്നെയാണ് സത്യം, അള്ളാഹുവിൽ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി യഹൂദിയുൻ വലാ നസ്രാനിയുൻ, എന്നെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ജൂതൻ അല്ലെങ്കിൽ ഒരു നസ്രാനി എന്നെ സംബന്ധിച്ച് കേട്ടു, സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദി ഉർസിൽതു ബിഹി ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ, ഏതെങ്കിലും ഒരു ജൂതൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി എന്നെ സംബന്ധിച്ച് കേൾക്കുകയും എന്റെ ശരീഅത്ത് പിൻപറ്റുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവൻ നരകാവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നല്ല ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ജൂതന്മാരും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഏത് ജൂതനാണെങ്കിലും ഏത് ക്രിസ്ത്യാനിയാണെങ്കിലും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഈസാ മൂസ അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ വന്നതിന് ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിർബന്ധം? എന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവസാന നാളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നബിയായിട്ടാണോ വരിക? അല്ല, മറിച്ച് മുഹമ്മദി ശരീഅത്തിലെ ഒരു വ്യക്തിയായിട്ടാണ് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലെ ഒരു വ്യക്തിയായിക്കൊണ്ടാണ് മൂസ നബി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വരിക. അവസാന നാളിൽ ദജ്ജാലിനെ വധിക്കാനൊക്കെ വരുമ്പോൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ടതാണ് പ്രവാചകന്റെ ബിഅസത്തിന് ശേഷം ഏതൊരു വ്യക്തി പ്രവാചകനെ അംഗീകരിച്ചില്ലയോ ആ വ്യക്തി കാഫിറാണ്, ആ വ്യക്തി കാഫിറാണ്. ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള അനുമതിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു ദിവസം തൗറാത്തിൽ നിന്ന് ഒരു ഭാഗവും എഴുതിക്കൊണ്ടുവരുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഇഞ്ചീലിൽ നിന്ന്, തൗറാത്തിൽ നിന്ന്, അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് ചില ഭാഗം, ജൂതന്മാരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ എഴുതി കൊണ്ടുവരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. പ്രവാചകന്റെ മുഖം കോപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഖുർആൻ നിങ്ങൾക്ക് മതിയാവാനിട്ടാണോ ഉമറെ താങ്കൾ ഇതൊക്കെ വായിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ ബിഅസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക എന്നുള്ളത്, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇനി നമ്മുടെ നാട്ടിലെ ചില അവസ്ഥകൾ നോക്കിയാൽ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു വലിയനെ സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാറുള്ളത്, അദ്ദേഹം നിസ്കരിക്കാറില്ല, അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കാറില്ല, അതുപോലെ തന്നെ അദ്ദേഹം ഇസ്ലാം നിർബന്ധമാക്കിയ പല കാര്യങ്ങളും ചെയ്യാറില്ല. എന്നിട്ട് അതിന് കാരണം എന്താണ് പറയുക? ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ മർത്തബയിലുള്ള വ്യക്തിയാണ്, അദ്ദേഹം വലിയ മർത്തബയിലുള്ള വ്യക്തിയാണ്. നാട്ടിൽ അദ്ദേഹം നിസ്കരിക്കാത്തത് കണ്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്താ നിങ്ങൾ നിസ്കരിക്കാത്തത്? അദ്ദേഹം മറുപടി നൽകി, ഞാൻ ഹറമിൽ വെച്ചാണ് നിസ്കരിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടാകുമ്പോൾ എവിടെ നിന്ന് നിസ്കരിക്കാറ്? മദീനയിലാണ്. പ്രവാചകൻ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളിലൊക്കെ മദീനയിൽ നിന്ന് പുറത്തുപോയാൽ എവിടെയാണ് നിസ്കരിക്കാറ്? മദീനയുടെ പുറത്തുള്ള പ്രദേശങ്ങളിലാണ്. അതല്ലാതെ പ്രവാചകൻ അവിടെ നിസ്കരിക്കാതിരുന്ന് ഞാൻ മദീനയിലെ പള്ളിയിൽ ഇമാമായി കൊണ്ട് നിസ്കരിക്കുകയാണ് എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. അതിന് ചില ആൾക്കാർ, നമ്മുടെ നാട്ടിലെ ചില തരീഖത്തിന്റെ ആൾക്കാർ, ഇന്ന് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന കുരുവട്ടൂർ തരീഖത്ത് എന്നൊക്കെ പറയുന്ന ചില തരീഖത്തിന്റെ ആൾക്കാർ അതിനെ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. അവർക്ക് വേറെ തന്നെ ശരിയാക്കാൻ ഇത് വ്യാഖ്യാനിച്ചതാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. യൂട്യൂബിലൊക്കെ ഇതിന് ലഭ്യമാണ്, ആൾക്കാരുടെ പേര് പറയുന്നില്ല ജനങ്ങൾ ഫിത്നയിലാവാതിരിക്കാൻ. അവർ വ്യക്തമായി അതിനെ ന്യായീകരിക്കുമ്പോൾ അവർ പറയുന്നു, ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ തന്നെ ശരിയാക്കാൻ, അവർക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ സാധാരണ അടിമകളുടെ കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിസ്കാരം ഒഴിവാക്കിയോ? അവസാന സമയത്ത് പ്രവാചകൻ പ്രയാസപ്പെടുമ്പോൾ പോലും അവിടെ നിന്ന് നിസ്കാരം ഒഴിവാക്കാറില്ല. ഒരു സാഹചര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഒഴിവാക്കാറില്ല. ജീവിതത്തിന്റെ അവസാന സമയം പ്രവാചകൻ പറഞ്ഞു, അസ്സലാ അസ്സലാ, ജനങ്ങളെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് മുഹമ്മദ് നബിയുടെ ശരീഅത്ത് ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വലിയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അറിയുക, അദ്ദേഹം കാഫിറാണ്, അദ്ദേഹം കാഫിറാകുന്നതാണ്. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുള്ളയുടെ ഒരു സംഭവം കഴിഞ്ഞ ചില ദർസുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അരികിൽ മേഘരൂപത്തിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് താങ്കൾ ഇനി മുതൽ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് അതിലേക്ക് കാർക്കിച്ചു തുപ്പിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രുവെ നീ മാറിപ്പോ. ആ മേഘം ചോദിച്ചു, ധാരാളം ആൾക്കാരുടെ, ധാരാളം ആളുകളുടെ അരികിലേക്ക് ഞാൻ പോയിക്കൊണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവര് വിശ്വസിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ എതിർത്തത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുള്ള പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം എന്നോട് ചെയ്യണ്ട എന്ന് പറയുകയില്ല, അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം എനിക്ക് അള്ളാഹു അനുവദിച്ചു തരികയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ നിന്ന് പുറത്തു പോകാൻ ഒരാൾക്കും അനുവദനീയമല്ല. ഇന്ന് ചില സൂഫി തരീഖത്തിന്റെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മുൻകാലഘട്ടത്തിലും ചില ആൾക്കാർ പറഞ്ഞിരുന്നു. ഇബ്നു ഹസ്മ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ സൂഫിയാക്കളെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലൊക്കെയുള്ള ചില സൂഫികൾ എന്ത് പറയാറുണ്ട്? അവർക്ക് ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറിച്ച് അവർ ഉന്നതമായ ദർജയിൽ എത്തിയവരാണ്, അവർക്ക് പ്രത്യേകിച്ച് ഇനി ഒരു നിസ്കാരത്തിന്റെ ആവശ്യമില്ല. ഇത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുന്ന ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ തരീഖത്തിന്റെ ആൾക്കാരൊക്കെ ഇതിന് തെളിവ് പിടിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അവർ പറയുന്നത് എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് വേണ്ട, കാരണം അത്രയും വലിയ ദർജയിലെത്തി. അതിനവർ പറയുന്ന ഒന്നാമത്തെ തെളിവ് സൂറത്തുൽ ഹിജ്റിലെ 99-ാമത്തെ വചനം, വഅബ്ദു റബ്ബക ഹത്താ യാതിയകൽ യഖീൻ. അള്ളാഹു പറഞ്ഞു, നിനക്ക് യഖീൻ വരുന്നതുവരെ നീ ഇബാദത്ത് ചെയ്യുക, നിനക്ക് യഖീൻ വരുന്നതുവരെ നീ ഇബാദത്ത് ചെയ്യുക. ഈ തരീഖത്തിന്റെ ആൾക്കാർ വാദിക്കുന്നത് എന്താണ്, യഖീൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ ധാരാളം ചെയ്ത കാരണത്താൽ മനസ്സിലൊരു ഉറപ്പ് വരിക, ഞാൻ സ്വർഗത്തിന്റെ ആളാണ്, ഞാൻ വലിയ ദർജയിലുള്ള ആളാണ്, അതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്നാണ് തരീഖത്തിന്റെ ആൾക്കാർ വാദിക്കുന്നത്. എന്നാൽ ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? وَعْبُدْ رَبَّكَ حَتَّى يَأْتِيَكَ الْيَقِينَ എന്ന സൂറത്തുൽ ഹിജ്റിലെ അവസാനത്തെ 99-ാമത്തെ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? അവിടെ യഖീൻ എന്ന് പറഞ്ഞാൽ മരണമാണ് ഉദ്ദേശം. وَعْبُدْ رَبَّكَ حَتَّى يَأْتِيَكَ الْيَقِينَ, നിനക്ക് മരണം വരുന്നതുവരെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ആ ആയത്തിന്റെ ഉദ്ദേശം. ഇമാം ഇബ്നു സൈമിയ റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഉലമാക്കളുടെ ഇത്തിഫാഖ് ഉദ്ധരിക്കുന്നുണ്ട്. ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം മരണമാണെന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഉലമാക്കളുടെ ഏക അഭിപ്രായമായി ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ മുദ്ദസ്സിറിലെ 47-ാമത്തെ വചനത്തിൽ ഹത്താ അതാനൽ യഖീൻ എന്ന് മരണത്തിന് വേണ്ടി മരണത്തെ സംബന്ധിച്ച് പറയാൻ യഖീൻ എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ തെളിവായി പറയുന്ന ഒന്നാമത്തെ കാര്യം وَعْبُدْ رَبَّكَ حَتَّى يَأْتِيَكَ الْيَقِينَ എന്നാണ് വാസ്തവത്തിൽ ആ ആയത്തിന്റെ ഉദ്ദേശം. മരണം വരെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഉറപ്പ് കിട്ടുന്നത് വരെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇവിടെ സൂചിപ്പിച്ചു, ചില ആൾക്കാർ എന്ത് പറയും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഖളിർ അദ്ദേഹത്തിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചില്ലാലോ, അതുകൊണ്ട് ഇന്നും ചില ആൾക്കാർക്ക് അങ്ങനെ ആ ശരീഅത്തിൽ നിന്ന് മാറി നിൽക്കാം. മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുകയാണ്, ചില ആൾക്കാർ എന്ത് തെളിവ് പറയും, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഖളിർ അലൈഹിസ്സലാം മൂസാ നബിയുടെ ശരീഅത്തിലല്ല ജീവിച്ചത്, അതുകൊണ്ട് തന്നെ ഇന്ന് ചില ആൾക്കാർക്ക് അനുവദനീയമാണെന്ന് പറയുന്നവർ, അവർക്കുള്ള മറുപടി എന്താണ്? ഒന്നാമത്തേത്, സഹോദരങ്ങളെ ബാറകല്ലാഹു ഫീക്കും, ഖളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൂസാ നബിയെ പിൻപറ്റിയിട്ടില്ല, അത് സത്യമാണ്. ഖളിർ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിൻപറ്റിയിട്ടില്ല, കാരണം രണ്ടു പേരും രണ്ട് ശരീഅത്തിലാണ്. രണ്ടുപേരും രണ്ട് ശരീഅത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അയച്ചത് എവിടേക്കാണ്? ബനു ഇസ്രായേലിലേക്കാണ്. ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിൽപ്പെട്ട വ്യക്തിയല്ല. ഖളിർ അലൈഹി സ്വലാം ബനു ഇസ്രായേലിൽപ്പെട്ട വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റേണ്ട ആവശ്യം ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാമിനില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു, മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിരുന്നത് നിശ്ചിതമായ സമുദായങ്ങളിലേക്ക് മാത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു നിയോഗിച്ചു എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയുടെ ശരീഅത്ത് പിൻപറ്റിയിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു വാസ്തവുമില്ല. വാസ്തവത്തിൽ അദ്ദേഹം മൂസാ നബിയുടെ ശരീഅത്തിൽ അല്ലെങ്കിൽ മൂസാ നബിയുടെ സമുദായത്തിൽ പെട്ട വ്യക്തിയെ ആയിരുന്നില്ല. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഫായിദകൾ. ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ അഹ്ലു സുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ഫായിദയാണ്, ഖളിർ അലൈഹി സ്വലാം നബിയാണോ അതല്ല സ്വാലിഹാണോ എന്ന വിഷയത്തിൽ അഹ്ലു സുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം അദ്ദേഹം നബിയാണ് എന്നുള്ളതാണ്. ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും ശരിയായ അഭിപ്രായം അദ്ദേഹം നബിയാണ് എന്നുള്ളതാണ്. മുഹമ്മദ് അൽ അമീൻ അഷ്ഷംഖീതി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽവാഉൽ ബയാനിൽ ഈ കാര്യം സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുഹമ്മദ് അൽ അമീൻ അഷ്ഷംഖീതി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽവാഉൽ ബയാനിൽ ഈ കാര്യം സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഫായിദ, പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ പറഞ്ഞിരിക്കുന്ന ചരിത്രം ആരുടേതാണ്? ഖളിറിന്റേതാണ്. ഖളിറിന്റേതാണ്. ഖുർആനിൽ തന്നെ ഏറ്റവും അധികം പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? മൂസാ നബി അലൈഹി സ്വലാമാണ്. ഖുർആനിൽ ഏറ്റവും അധികം പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസാ നബിയാണ്. 183 തവണ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് അള്ളാഹു സുബ്ഹാനഹു വതആല പരാമർശിച്ചിട്ടുണ്ട്. 25 സ്ഥലങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവും അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ചില ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഖളിർ അലൈഹി സ്വലാം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും അത് പറഞ്ഞു നടക്കുന്നുണ്ട്. ഇമാം നവവി, അതുപോലെ തന്നെ ഇബ്നു സലാഹ്, അതുപോലെ തന്നെ ഇമാം ഇറാഖി തുടങ്ങിയ പണ്ഡിതന്മാരുടെ സംസാരമൊക്കെ മനസ്സിലാക്കി തരുന്നത് ഖളിർ അലൈഹി സ്വലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. ഇമാം നവവി, ഇമാം ഇബ്നു സലാഹ്, ഇമാം ഇറാഖി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നു ഖളിർ അലൈഹി സ്വലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്നുള്ളതാണ്. ഏറ്റവും പ്രബലമായ അഭിപ്രായം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് അതിന്റെ തെളിവ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു വ്യക്തി ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യബഖാ അലാ റാസി മിഅതി സനതിൻ മിമ്മൻ ഹുവ അലാ വജ്ഹിൽ അർദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലത്ത് ഒരു ദിവസം പറഞ്ഞു, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും അടുത്ത 100 വർഷത്തിന് ശേഷം ജീവിച്ചിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് ഇമാം ബുഖാരി റഹിമഹുള്ള പറഞ്ഞു, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു. ഇമാം ബുഖാരി പറഞ്ഞു, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും അതുപോലെ തന്നെ ഇബ്നുൽ അറബിയുടെയും ഇബ്നു കസീറിന്റെയും റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരുടെയൊക്കെ സംസാരം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്നാണ്. മജ്മൂ അൽ ഫതാവയിൽ, ഇബ്നു തൈമിയയുടെ മജ്മൂ അൽ ഫതാവയിൽ ഖദിർ ജീവിച്ചിരിക്കുന്നു എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് ഉലമാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്നുള്ളത് പല രൂപത്തിലും സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഉജാലതുൻ മുൻതദിർ ഫീ ശർഹി ഹാലി ഖദിർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണം 3 അടിസ്ഥാനങ്ങളിലൂടെ അദ്ദേഹം സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഖുർആനാണ്. ഖുർആനിൽ നിന്നുള്ള പരിശുദ്ധമായ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന ആയത്ത്, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് വന്ന ഒരാൾക്കും ഈ ഭൂമിയിൽ നിത്യകാലം വസിക്കാൻ അല്ലാഹു അനുമതി നൽകിയിട്ടില്ല എന്ന ആയത്ത് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു എന്നതിനുള്ള തെളിവാണ് എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറഞ്ഞു. രണ്ടാമത്തെ സുന്നത്തിൽ നിന്നുള്ള തെളിവ് എന്താണ്? നേരത്തെ പറഞ്ഞ ഹദീസ്, പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിൽ പറഞ്ഞു, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളും 100 വർഷത്തിന് ശേഷം ജീവിച്ചിരിക്കുകയില്ല. മൂന്നാമത്തേത് ഇജ്മാ ആണ്. അഹ്ലുസുന്നയുടെ ഏകദേശം നല്ല ഒരു പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു എന്ന കാര്യത്തിൽ ഏക അഭിപ്രായക്കാരാണ്. നാലാമത്തേത് 10 വശങ്ങൾ പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറഞ്ഞു, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു എന്നുള്ളതാണ്. ഇമാം മുഹമ്മദ് അൽ അമീൻ അഷ്ഷൻഖീതി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽവാഉൽ ബയാനിൽ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു എന്നതിനെ സംബന്ധിച്ച് നല്ലൊരു ബഹ്സ് തന്നെ കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വിഷയം വന്നതിന്റെ പേരിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ പെട്ട വ്യക്തിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റേണ്ട ആവശ്യവും ഉണ്ടായിട്ടില്ല. ഇന്ന് ഒരാൾ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് എനിക്ക് വേണ്ട, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അൽ ആഷിറു, പത്താമത്തെ കാര്യം, ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന പത്താമത്തെ കാര്യം, അൽ ഇഅ്റാദു അൻ ദീനില്ലാ ലാ യതഅല്ലമുഹു വലാ യഅമലു ബിഹി. അൽ ഇഅ്റാദു അൻ ദീനില്ലാ ലാ യതഅല്ലമുഹു വലാ യഅമലു ബിഹി. والدليل قوله تعالى ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون. سورة السجدة ഇലെ 22-ാമത്തെ വചനം. ഇസ്ലാമിന് ഒരു വ്യക്തി പുറത്താകുന്ന പത്താമത്തെ കാര്യം എന്താണ്? അൽ ഇഅ്റാദു അൻ ദീനില്ലാഹ്, ഒരു വ്യക്തി ദീനിനെ തൊട്ട് പുറം തിരിഞ്ഞു കളയൽ. ഒരു വ്യക്തി ദീനിൽ നിന്ന് പൂർണ്ണമായി പുറം തിരിഞ്ഞു കളയൽ. ലാ യതഅല്ലമുഹു വലാ യഅമലു ബിഹി, ദീനിനെ സംബന്ധിച്ച് ഒന്നും പഠിക്കുന്നില്ല, ഒരു വസ്തുവും ദീനിനെ സംബന്ധിച്ച് പഠിക്കുന്നില്ല. വലാ യഅമലു ബിഹി, ദീന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും അയാൾ അമലിൽ കൊണ്ടുവരുന്നില്ല. ഒരു വ്യക്തി കേവലം മുസ്ലിമാണെന്ന് പറയുന്നു, പക്ഷേ അതിനു പുറമെ ദീൻ അദ്ദേഹം പഠിക്കുന്നുമില്ല, ദീനിലുള്ള ഒരു കാര്യവും അദ്ദേഹം ചെയ്യുന്നുമില്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം കാഫിറാകുന്നതാണ്, അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതിനുള്ള തെളിവ് എന്താണ്? قال ومن الله برني ومن اظلم ممن ذكر بايات ربه ثم اعرض عنها. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഉത്ബോധനം ലഭിക്കപ്പെട്ടിട്ടും അവയിൽ നിന്ന് പുറംതിരിഞ്ഞ് കളയുന്നവനേക്കാളും അക്രമിയായി ആരുണ്ട്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഉത്ബോധനം നൽകപ്പെട്ടിട്ടും അതിൽ നിന്ന് പുറം തിരിഞ്ഞു കളയുന്നവരെക്കാളും ഏറ്റവും അക്രമിയായ ആരുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു സജദയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഒരു വ്യക്തി ദീനിനെ അവഗണിക്കുകയാണ്, പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ്, ദീനൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ ദീനിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാനോ ഒന്നും അയാൾ തയ്യാറാവുന്നില്ല, നിസ്കരിക്കുന്നില്ല, സകാത്ത് കൊടുക്കുന്നില്ല, അള്ളാഹു നിർബന്ധമാക്കി ഒന്നും ചെയ്യുന്നില്ല, അതിനെ സംബന്ധിച്ച് പഠിക്കുന്നുമില്ല, ദീനിനെ തൊട്ട് പൂർണ്ണമായി പിന്തിരിഞ്ഞു കളയുന്നവർ അവർ ഇസ്ലാമിൽ നിന്ന് പുറച്ചാണ്. ഇതിനെന്താണ് പറയുക? ഇതിന് ഉലമാക്കൾ, അഖീദയുടെ ഉലമാക്കൾ കുഫ്റുൽ ഇഅറാദ് എന്ന് പറയും. കുഫ്റുൽ ഇഅറാദ് എന്ന് പറയും, അതായത് പുറംതിരിഞ്ഞ് കളയുന്നതിന്റെ കുഫ്ർ എന്ന് പറയും. ഒരു വ്യക്തി ദീനിൽ നിന്ന് പൂർണ്ണമായി പുറംതിരിഞ്ഞ് കളയുകയാണെങ്കിൽ, ദീനിനെ പൂർണ്ണമായി അവഗണിച്ച് കളയുകയാണെങ്കിൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറച്ചാണ്. ചില ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും, അവരെന്ത് പറയും, ഞാൻ വിശ്വസിക്കുന്നുമില്ല, വിശ്വസിക്കാതിരിക്കുകയില്ല, പഠിക്കുന്നുമില്ല, പഠിക്കാതിരിക്കുന്നില്ല, ഞാൻ ഒന്നിനും വരുന്നില്ല, ദീൻ ഞാൻ ആ വിഷയത്തിൽ ഇടപെടുന്നില്ല, ഞാൻ എന്റെ കാര്യവുമായിട്ട് ഇങ്ങനെ പോവുകയാണ്, ഞാൻ ദീനിന്റെ ഒന്നും നോക്കുന്നില്ല, നിസ്കരിക്കുന്നുമില്ല, അതുപോലെ തന്നെ ദീനിന്റെ ഒരു മജ്‌ലിസിൽ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു അമലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഹ്ഖാഫിലെ മൂന്നാമത്തെ വചനത്തിൽ കാഫിരീങ്ങളുടെ വസ്ഫായി കൊണ്ട് പറഞ്ഞു, വല്ലദീന കഫറു അമ്മാ ഉൻദിറു മുഅ്രിദൂൻ. വല്ലദീന കഫറു, കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അമ്മാ ഉൻദിറു, അവർക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ തൊട്ട് മുഅ്രിദൂൻ, അവർ പുറം തിരിഞ്ഞു കളയുന്നവരാണ്. അപ്പോൾ കാഫിരീങ്ങളുടെ വിശേഷണമാണ് ദീനിനെ പൂർണ്ണമായി അവഗണിക്കുക എന്നുള്ളത്. ഒരു വ്യക്തി ദീനിനെ പൂർണ്ണമായി അവഗണിക്കുകയാണെങ്കിൽ, ഒരു ഇബാദത്തും ചെയ്യാതെ, ദീന് തീരെ പഠിക്കാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് കാഫിരീങ്ങളുടെ വിശേഷണമാണെന്ന് സൂറത്തു സജദയിൽ, സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിഖീനിൽ പറഞ്ഞു, വഅമ്മാ കുഫ്റുൽ ഇഅറാദ്, പുറംതിരിഞ്ഞുകൊണ്ട് കുഫ്രാവുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം, ഒരു വ്യക്തി പ്രവാചകൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അത് മനസ്സുകൊണ്ട് വിശ്വസിക്കാനോ ഒന്നിനും തയ്യാറല്ല. അത് സത്യമാണെന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അത് കളവാണെന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, പൂർണ്ണമായി അവഗണിക്കുകയാണ്. പഠിപ്പിച്ച കാര്യങ്ങൾ കേൾക്കാനേ അയാൾക്ക് താല്പര്യമില്ല. ഇങ്ങനെ പൂർണ്ണമായി ദീനിനെ ഒരാൾ ജീവിതത്തിൽ അവഗണിക്കുകയാണെങ്കിൽ അത് കാരണത്താൽ അവർ കാഫിറായി തീരുന്നതാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ മൂന്നാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അത് കാഫിരീങ്ങളുടെ വിശേഷണമാണ്. ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റാജിഹി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ നവാഖിദുൽ ഇസ്ലാമിന്റെ ഷർഹിൽ, തബ്സീറുൽ അനാം എന്ന് പറയുന്ന നവാഖിദുൽ ഇസ്ലാമിന്റെ ഷർഹിൽ അദ്ദേഹം പറഞ്ഞു, വല്ലദീ യഖൂൽ, പറയുന്നവർ, എന്ത് പറയുന്നവർ, അന്നഹു ലാ യതഅല്ലമു ദീന വലാ യഅബ്ദുല്ലാഹ്, ദീന് പഠിക്കുകയുമില്ല, അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുകയുമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഫഹുവ ആബിദുൽ ലിശ്ശൈത്താൻ, അവൻ പിശാചിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ദീന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുപോലെ തന്നെ ദീനനുസരിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പൂർണ്ണമായി അത് അവഗണിക്കുകയാണെന്ന് പറഞ്ഞാൽ അവൻ വാസ്തവത്തിൽ ആരെയാണ് ആരാധിക്കുന്നത്? പിശാചിനെയാണ്. എന്തുകൊണ്ട്? ഈ ഒരു ചിന്താഗതി അവന്റെ മനസ്സിൽ കൊണ്ടുവന്നതാരാണ്? പിശാചാണ്. ഈ ഒരു ചിന്താഗതി അവന്റെ മനസ്സിൽ കൊണ്ടുവന്നത് പിശാചാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാർ പിശാചിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റാജിഹി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, ഇന്ന് ആധുനിക ലോകത്ത് ചില ആൾക്കാർ എന്ത് പറയും? അവർ മുൽഹിദീങ്ങളാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിരീക്ഷരവാദികളാണെന്ന് പറയും. വാസ്തവത്തിൽ നിരീക്ഷരവാദികൾ എന്താ ചെയ്യുന്നത്? ഇതൊന്നും സത്യമല്ല എന്ന് പറയുമ്പോൾ അവർ വാസ്തവത്തിൽ സ്ഥാപിക്കുന്ന ആ ഒരു ആശയം, ആര് പഠിപ്പിക്കുന്ന ആശയമാണ്? പിശാജ് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്ന അഖീദയാണ്. പിശാജാണ് അവരുടെ മനസ്സിൽ ചിന്ത കൊണ്ടുവരുന്നത്. ഇതിനൊന്നും സൃഷ്ടാവില്ല, ദീനിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതില്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാൻ പൂർണ്ണമായി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പഠനത്തെ അവഗണിക്കുകയാണെങ്കിൽ, ദീനനുസരിച്ചുള്ള ജീവിതത്തെ പൂർണ്ണമായി അവഗണിക്കുകയാണെങ്കിൽ, അവൻ ഇബാദത്ത് ചെയ്യുന്നത് പിശാജിനെയാണ് എന്ന് ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റാജിഹി ഹഫിളഹുല്ലാ പറഞ്ഞു. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ചോദിച്ചു, ഒരു വ്യക്തി ദീനിനെ നിഷേധിക്കുന്നില്ല, പക്ഷേ പൂർണ്ണമായി അവഗണന കാണിക്കുകയാണ്. ഒന്നും അദ്ദേഹം പറയുന്നില്ല, നിഷേധിക്കുന്നു പറയുന്നില്ല, അല്ലെങ്കിൽ നിഷേധിക്കുന്നില്ല എന്നൊന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ ദീനിനോട് പൂർണ്ണമായിട്ട് അവഗണന കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി കാഫിറാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, അൽ ജുഹൂദു കുഫ്റുൻ, ദീനിലുള്ള ഒരു കാര്യം നിഷേധിക്കുക എന്നുള്ളത് കുഫ്റാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി ദീനിനോട് അവഗണന കാണിക്കുക എന്നുള്ളത് മറ്റൊരു കുഫ്റാണ്. രണ്ടും ഒരു കാര്യമല്ല. ഒരു വ്യക്തി ദീനിന്റെ വിഷയങ്ങളൊക്കെ അംഗീകരിച്ചു, ദീനിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിഷേധിച്ചതെങ്കിൽ എന്താകും? കാഫിറാകും. അതുപോലെ തന്നെ ഒരു വ്യക്തി ദീനിനെ തൊട്ട് അവഗണന കാണിച്ചാലും അദ്ദേഹം കാഫിറാകും. ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത് എന്താ, ജുഹൂദ് എന്നുള്ളത് ഒരു കുഫ്റാണ്, ഇഅ്റാദ് എന്നുള്ളത് മറ്റൊരു കുഫ്റാണ്, സബ്ബ് എന്നുള്ളത് അള്ളാഹുവിനെ ചീത്ത പറയുക എന്നുള്ളത് മറ്റൊരു കുഫ്റാണ്. ഇതൊക്കെ കുഫ്റിന്റെ വ്യത്യസ്തമായ ഇനങ്ങളാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു. അൽ ജുഹൂദു കുഫ്റുൻ മുസ്തഖിൽ വൽ ഇഅ്റാദു കുഫ്റുൻ മുസ്തഖിൽ, രണ്ടും രണ്ട് തരത്തിലുള്ള കുഫ്റുകളാണ്. ഒരു വ്യക്തി ദീനിനെ പൂർണ്ണമായി അവഗണിക്കുകയാണെങ്കിൽ അത് കാരണത്താൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു മർത്തബ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദീനിനെ സംബന്ധിച്ച് പഠിക്കാനും ദീൻ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും എപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു, ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ മൊത്തത്തിലുള്ള ഒരു നസീഹത്താണ്. യുഖ്ഷ അല മൻ യഖ്റുജു മിനൽ മസ്ജിദി ഇദാ വഅദൽ വാഇദു വലം യസ്മഇൽ മൗഇദത ലിഗൈരി ളറൂറതിൻ അൻ യകൂനു മിനല്ലദീന ഫീ ഖാല ഫീഹിമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഅറദല്ലാഹു അൻഹു. ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു, ദീനിനെ തൊട്ട് പൂർണ്ണമായി പുറംതിരിഞ്ഞ് കളയുക എന്നുള്ളത്, ദീനിനെ അവഗണിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാരണമാണ്, പൂർണ്ണമായി അവഗണിക്കൽ. എന്നാൽ ഭാഗികമായ ഒരു അവഗണനയുണ്ട്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല. ഏതാണത്? ഷെയ്ഖ് പറഞ്ഞു, ചില ആൾക്കാർ മസ്ജിദിൽ ദറസ് നടക്കുന്ന സമയത്ത് ഒരാവശ്യവുമില്ലാതെ ആ ദർസിലിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അതൊരു ഭാഗികമായ അവഗണനയാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു. മസ്ജിദിൽ ദീനി സംസാരങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാം. അതല്ലാതെ അത്യാവശ്യമില്ലാതെ ദീനി മജ്ലിസിൽ ഇരിക്കാതെ ആരെങ്കിലും പോവുകയാണെങ്കിൽ അത്തരക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഫഅഅറദല്ലാഹു അൻഹു, അവരെ തൊട്ട് അല്ലാഹും അല്ലെങ്കിൽ അവരെ അല്ലാഹും അവഗണിക്കും എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു. അതായത് ദീനിന്റെ മജ്ലിസിൽ നിന്ന് പുറംതിരിഞ്ഞ് കളയുന്ന ആൾക്കാരെ തൊട്ട് അവരെ അല്ലാഹു അവഗണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദീനിന്റെ മജ്ലിസുകളെ അവഗണിക്കുന്നവരെ അല്ലാഹു അവഗണിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് പറയുകയാണ്, ദീനിന്റെ മജ്ലിസുകൾ നടക്കുമ്പോൾ ആവശ്യമില്ലാതെ ആ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള അവഗണനക്ക് കാരണമാവുകോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു. ഇതാണ് പത്താമത്തെ കാര്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി ദീനിനെ പൂർണ്ണമായി അവഗണിക്കുക, ദീൻ അനുസരിച്ചൊന്നും ചെയ്യാതെ അതുപോലെ തന്നെ ദീന് പഠിക്കാതെ ഒരു വ്യക്തി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഈ പത്ത് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞു, വല ഫർഖ ഫീ ജമീഇ ഹാദിഹി നവാഖിദ് ബൈന അൽ ഹാസിലി വൽ ജാദി വൽ ഖായിഫ് ഇല്ല അൽ മുക്റഹ്. അതിനുശേഷം പറഞ്ഞു, വല ഫർഖ ഫീ ജമീഇ ഹാദിഹി നവാഖിദ്, ഈ പറയപ്പെട്ട പത്ത് നാഖിദുകൾ, ഈ പറയപ്പെട്ട പത്ത് വിഷയങ്ങൾ ഇതാരെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ബൈനൽ ഹാസിലി വൽ ജാദി വൽ ഖായിഫ്, അത് ഹാസിൽ ആണെങ്കിലും ജാദ് ആണെങ്കിലും ഖായിഫ് ആണെങ്കിലും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നതാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന പത്ത് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി ഹാസിൽ ആണെങ്കിലും ജാദ് ആണെങ്കിലും ഖായിഫ് ആണെങ്കിലും ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നതാണ്. ആരാണ് ജാദ് എന്ന് പറഞ്ഞാൽ? ആമിദ് എന്ന് അറബിയിൽ നമുക്ക് പറയാം. ജാദ് എന്ന് പറഞ്ഞാൽ ആമിദ്, അതായത് ഒരു വ്യക്തി അറിവോടെ മനഃപൂർവം ഈ പത്ത് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നതാണ്. ജാദ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മനഃപൂർവ്വം അറിവോടെ അയാൾക്കറിയാം ഇങ്ങനെ പറഞ്ഞാൽ കുഫറാണ് എന്നിട്ടും അയാൾ മനഃപൂർവ്വം പറയുകയാണെങ്കിൽ ആ വ്യക്തി എന്താകും? ഇസ്ലാമിൽ നിന്ന് പുറത്താകും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ മനഃപൂർവ്വം അള്ളാഹുവിനെ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ മനഃപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു, അല്ലെങ്കിൽ മനഃപൂർവ്വം താടിയെ പരിഹസിച്ചു, അങ്ങനെ ഒരു വ്യക്തിക്ക് അറിയാം അത് തെറ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ ആ വ്യക്തി പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താണ്? കാഫിറായി തീരുന്നതാണ്. ഇതാണ് ജാദ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് ഹാസിലാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞു, ഈ 10 കാര്യങ്ങൾ ഒരു ഹാസിൽ ചെയ്താലും അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എന്താണ് ഹാസിൽ എന്ന് പറഞ്ഞാൽ? ഹാസിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുണ്ട്, പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുണ്ട്. ഉദാഹരണത്തിന് സഹോദരങ്ങളെ, ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞു, വല ഫർഖ ഫി ജമീഇ ഹാദിഹി നവാഖിലി ബൈന അൽ ഹാസിലി വൽ ജാദി വൽ ഖായിഫ്. ഈ പറയപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യം ചെയ്തത് ജാദ് ആണെങ്കിലും അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്താകും. ജാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അറിവോടുകൂടി മനഃപൂർവ്വം പറയുന്ന വ്യക്തി. ഒരു വ്യക്തിക്ക് അറിയാം താടിയെ പരിഹസിച്ചാൽ കാഫിറാകും എന്നിട്ടും അദ്ദേഹം പരിഹസിച്ചു, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഈ പറയപ്പെട്ട 10 ഏത് കാര്യം അങ്ങനെ ഒരു വ്യക്തി ചെയ്താലും കാഫിറാകും. രണ്ടാമത്തേത് വൽഹാസിൽ. ഒരു വ്യക്തി ഹാസിലാണെങ്കിലും അദ്ദേഹം കാഫിറാകും. ആരാണ് ഹാസിൽ എന്ന് പറഞ്ഞാൽ? ഹാസിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിവുണ്ട്, അദ്ദേഹത്തിന് അറിയാം താടിയെ പരിഹസിക്കുക എന്നുള്ളത് കുഫറാണ്. താടിയെ പരിഹസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, പ്രവാചകനെ കുറ്റം പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പക്ഷേ ആ വ്യക്തി തമാശ രൂപത്തിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തി ഇപ്പൊ താടിയെ പരിഹസിക്കുന്നതിന്റെ ഉദ്ദേശം അയാൾക്ക് താടിയെ പരിഹസിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടല്ല, മറിച്ച് വെറുതെ ഒരു തമാശയായിട്ട് താടിയെ പരിഹസിക്കാൻ ഒരു തോന്നൽ, അല്ലെങ്കിൽ തമാശക്ക് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നതിനെ അയാൾ പരിഹസിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും അദ്ദേഹം കാഫിറാകുന്നതാണ്, അങ്ങനെയാണെങ്കിലും ആ വ്യക്തി കാഫിറാകുന്നതാണ്. അതിനുള്ള തെളിവ് എന്താണ്? കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ പരിശുദ്ധമായ ഖുർആനിന് ഖിദ്മത്ത് ചെയ്യുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു, ഇവർക്ക് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഭക്ഷണം കഴിച്ച് നടക്കാനുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, ഖുർആനെ സംബന്ധിച്ച് അവഹേളിക്കുന്ന രൂപത്തിൽ അവർ ചില സംസാരങ്ങൾ സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വിവരമെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇന്നമാ കുന്നാ നഖൂദു വനലഅബ്. പ്രവാചകരെ, നമ്മൾ കാര്യമായിട്ട് പറഞ്ഞതല്ല, മറിച്ച് തമാശയായിട്ട് പറഞ്ഞതാണ്. നലഅബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേവലം കളിക്കുകയായിരുന്നത്, തമാശക്ക് പറഞ്ഞതാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞത് എന്താ? ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ ഒരു കാരണവും പറയണ്ട, നിങ്ങൾ മുഅ്മിനായതിനു ശേഷം ഇപ്പോൾ നിങ്ങൾ കാഫിരീങ്ങളായി തീർന്നു. നിങ്ങൾ മുഅ്മിനീങ്ങളായതിനു ശേഷം നിങ്ങൾ കാഫിരീങ്ങളായി തീർന്നു. ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. നിങ്ങൾ തമാശ കളിക്കുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും അവന്റെ ദീനും വെച്ചുകൊണ്ടാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആക്ഷേപിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. ഒരു വ്യക്തിക്ക് അറിവുണ്ട് ഇത് ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ തമാശക്ക് ചെയ്താലും എന്താകും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. എന്നിട്ട് പറഞ്ഞു വൽ ഖായിഫ്. ഖായിഫ് ആണെങ്കിലും അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഖായിഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയത്തോടുകൂടി പറഞ്ഞത്, പക്ഷേ സാധാരണ ഭയമാണ്, അല്ലെങ്കിൽ ഭയം നമ്മളായിട്ടുണ്ടാക്കിയെടുത്ത ഭയം എന്നൊക്കെ പറയാം. അതായത് ഒന്നും സംഭവിക്കുകയൊന്നും ചെയ്യില്ല, പക്ഷേ ആ വ്യക്തി വെറുതെ ഒന്ന് ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞു. സാധാരണ ഭയം, സാധാരണ ഭയം കാരണത്താൽ ഒരു കാരണവശാലും ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമുക്ക് ചെറിയൊരു ഭയം കാരണത്താൽ അള്ളാഹുവിനെ ചീത്ത പറയാൻ പറ്റുമോ? ഒരു കാരണവശാലും പറ്റില്ല. ചെറിയൊരു കാരണത്താൽ ഇസ്ലാം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എന്നിട്ടെന്ത് പറഞ്ഞു? ഇല്ലൽ മുഖറഹ്, നിർബന്ധിത അവസ്ഥയിലുള്ള ആൾക്കാരൊഴികെ. നിർബന്ധിത അവസ്ഥയിലുള്ള ആൾക്കാരൊഴികെ, അത് വലിയ ഭയമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ചെറിയ ഭയം. നിർബന്ധിത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? മുഖറഹ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളത് ചെയ്തില്ല എങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ കഴുത്തിൽ വാള് വെച്ചുകൊണ്ട് പറയാണ് അള്ളാഹുവിനെ ചീത്ത പറയണം അല്ലെങ്കിൽ നിന്നെ വധിക്കും, നമുക്ക് ഉറപ്പാണ് നമ്മൾ ചീത്ത പറഞ്ഞിട്ടില്ലെങ്കിൽ വധിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഏകദേശം ഉറപ്പാണ് ചീത്ത പറഞ്ഞിട്ടില്ലെങ്കിൽ വധിക്കും എന്നുള്ളത്, ആ സാഹചര്യത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ആ സാഹചര്യങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മെ വധിക്കും എന്നുള്ള അവസ്ഥയൊക്കെ ആണെങ്കിൽ അവിടെ ഇസ്ലാമിനെ ഒരു വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം പറഞ്ഞാൽ അതേ കാരണത്താൽ അദ്ദേഹം കാഫിറാവുകയില്ല, മുക്റഹ് ഒഴികെ. മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു മുക്റഹ് ഒഴികെ. മുക്റഹ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറഞ്ഞതുപോലെ ജീവന്റെ ഭീഷണി ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ വലിയ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുക. ആ പ്രയാസം നമ്മളിത് ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും സംഭവിക്കുമെന്നൊരു 99% അല്ലെങ്കിൽ നല്ലൊരു ശതമാനം കൂടുതൽ സാധ്യതയുണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യാം, കുഫറിന്റെ പദങ്ങൾ പറയുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതിന്റെ തെളിവ് എന്താണ്? സൂറത്തുൻ നഹലിലെ 106-ാമത്തെ വചനം. സൂറത്തുൻ നഹലിലെ 106-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞു, ഇല്ലാ മൻ ഉകിരിഹ വഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ. ആരെങ്കിലും കുഫറിന്റെ വാക്കുകൾ പറയുന്നത് നിർബന്ധിത സാഹചര്യത്തിലാണെങ്കിൽ, വഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ, അയാളുടെ മനസ്സിൽ അതൊരിക്കലും അയാൾ തൃപ്തിപ്പെടുന്നില്ല. ഒരു വ്യക്തി നിർബന്ധിത സാഹചര്യത്തിൽ അയാളുടെ കഴുത്തിൽ കത്തിവെച്ച് പറയാണ് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറയണം, ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ആ വ്യക്തി പ്രവാചകനെ കുറ്റം പറഞ്ഞു, പക്ഷേ അയാളുടെ മനസ്സൊരിക്കലും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആശയത്തിൽ ഉലമാക്കൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം എന്താണ്? ഇല്ലാ മൻ ഉകരിഹ, നിങ്ങളെ നിർബന്ധിപ്പിച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ ഈമാനാണെങ്കിൽ നിങ്ങൾക്ക് കുഫറിന്റെ വാക്കുകൾ പറയാം എന്ന് ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം എന്താണ്? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല പറയുന്നു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു കാരണത്താലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന വിഷയത്തിൽ തർക്കമില്ല. ഹാഫിദ് ഇബ്നു ഹജർ പറയുന്നു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താണ് അമ്മാർ ഇബ്നു യാസിറിന്റെ ചരിത്രം? അദ്ദേഹത്തെ മക്കയിലെ മുശ്രിക്കുകൾ പിടികൂടി, അങ്ങനെ അദ്ദേഹത്തെ ശക്തമായി ഉപദ്രവിച്ചു, വളരെയധികം പ്രയാസപ്പെടുത്തി. അദ്ദേഹത്തോട് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാനും കാഫിരീങ്ങളുടെ വിഗ്രഹത്തെ പുകഴ്ത്തി പറയാനും ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പ്രവാചകനെ കുറ്റം പറഞ്ഞാൽ, നമ്മുടെ വിഗ്രഹങ്ങളെ പുകഴ്ത്തി പറഞ്ഞാൽ താങ്കളെ നമ്മൾ വെറുതെ വിടാമെന്ന് മക്കയിലെ കാഫിരീങ്ങൾ പറഞ്ഞു. അങ്ങനെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു കുഫറിന്റെ വാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ടും അവരുടെ ദൈവങ്ങളെ പുകഴ്ത്തിക്കൊണ്ടും ചില സംസാരങ്ങൾ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, വലിയ പ്രയാസമാണ്, ഞാൻ താങ്കളെ സംബന്ധിച്ച് മോശമായിട്ട് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ തജിദു ഖൽബക്, പക്ഷെ നിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു? നീ എന്നെ സംബന്ധിച്ച് കുറ്റം പറയുമ്പോൾ, അവരുടെ വിഗ്രഹങ്ങളെ പുകഴ്ത്തുമ്പോൾ എന്താണ് നിന്റെ മനസ്സിലുണ്ടായത്? ഖാല മുത്മഇന്നൻ ബിൽ ഈമാൻ, അള്ളാഹുവിന്റെ പ്രവാചകനെ, എന്റെ മനസ്സിൽ ഈമാൻ അല്ലാതെ മറ്റൊരു കാര്യവും ഞാൻ തൃപ്തിപ്പെടുന്നില്ല, എന്റെ മനസ്സിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനോടുള്ള വിശ്വാസം മാത്രമാണ്, പക്ഷേ എനിക്ക് ജീവൻ സംരക്ഷിക്കാൻ അങ്ങനെ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പ്രശ്നമില്ല എന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അത് പ്രശ്നമില്ല എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ ഈ സംഭവം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഒരു വ്യക്തിയെ നിർബന്ധിത സാഹചര്യത്തിലാണ് കുഫറിന്റെ വാക്കുകൾ പറയുന്നതെങ്കിൽ അത് കാരണത്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഇബ്നു ബത്താൽ റഹിമഹുല്ലാ പറഞ്ഞു, അജ്മഉ, ഉലമാക്കൾ ഏക അഭിപ്രായമാണ്, അല അന്ന മൻ ഉകരിഹ അലൽ കുഫ്രി ഹത്ത ഖശിയ അല നഫ്സിഹിൽ ഖത്ൽ ഫകഫറ വഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ അന്നഹു ലാ യുഹ്കമു അലൈഹി ബിൽ കുഫ്ർ. ഇബ്നു ബത്താൽ റഹിമഹുല്ലാ പറഞ്ഞു, ഒരു വ്യക്തിയോട് കുഫ്രിന്റെ വാക്ക് പറയാൻ നിർബന്ധിച്ചു, അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതേ കാരണത്താൽ കുഫ്രിന്റെ വാക്ക് അദ്ദേഹം പറയുകയാണെങ്കിൽ അത് കാരണത്താൽ അദ്ദേഹം കാഫിറാവുകയില്ല എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഇമാം ഇബ്നു ബത്താൽ റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നിർബന്ധിത സാഹചര്യത്തിൽ ആരെങ്കിലും കുഫ്രിന്റെ വാക്ക് അല്ലെങ്കിൽ കുഫ്രിന്റെ പ്രവർത്തനങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതല്ല. കുഫ്രിന് നിർബന്ധിത സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വ്യക്തികൾക്ക് ഓരോ സാഹചര്യമായിരിക്കും. ചില ആൾക്കാർക്കുള്ള നിർബന്ധിത സാഹചര്യമായിരിക്കില്ല മറ്റു ചില ആൾക്കാർക്ക്, അതൊക്കെ ഓരോരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ട് വരുന്നതാണ്. അതല്ലാതെ എല്ലാവർക്കും ഒരേപോലെയല്ല നിർബന്ധിത സാഹചര്യം ഉണ്ടാവുക. ഒരുപക്ഷെ ഒരാളെ കാഫിരീങ്ങൾ പിടിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറയാൻ പറഞ്ഞു, അദ്ദേഹത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ അടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറയാം, മറ്റൊരു വ്യക്തിക്ക് അവരിൽ നിന്ന് പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം കുഫറിന്റെ വാക്ക് പറയരുത്, മറിച്ച് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. ഇങ്ങനെ ഓരോരോ വ്യക്തികൾക്കും നിർബന്ധിത സാഹചര്യം മാറി മാറി വരുന്നതാണ്. ഇനി ഒരു വ്യക്തിയെ കുഫറിന്റെ വാക്ക് പറയാൻ അല്ലെങ്കിൽ ഇസ്ലാം ബാത്തിലാക്കുന്ന ഒരു കാര്യം പറയാൻ നിർബന്ധിച്ചാൽ അത് പറയലാണോ ഏറ്റവും നല്ലത്? അതല്ല, അത് പറയാതെ സബർ ചെയ്യലാണോ? നമ്മുടെ കഴിച്ചിൽ കത്തിവെച്ച് പറയാണ് പ്രവാചകനെ കുറ്റം പറയണം. നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മെ കൊല്ലും. ഇവിടെ ഏതാണ് ഏറ്റവും അഫ്ദൽ എന്നുള്ളത്? ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു, അൽ അഫ്ദലു അൻ യസ്ബുത അലാ ദീനിഹി, ഏറ്റവും ഉത്തമം എന്താണ്? ദീനിൽ ഉറച്ചു നിൽക്കുക. വലൌ അഫ്ദാ ഇലാ ഖത്ലിഹി, അത് കാരണത്താൽ അദ്ദേഹത്തെ വധിച്ചാലും. നമ്മെ വധിച്ചാലും പ്രവാചകനെ സംബന്ധിച്ച് കുറ്റം പറയാതിരിക്കലാണ് ഏറ്റവും അഫ്ദൽ എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു. അതാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന് തൂക്കുമരത്തിൽ കയറ്റാൻ വേണ്ടി പോകുമ്പോൾ എന്ത് പറഞ്ഞു? താങ്കളുടെ സ്ഥാനത്ത് ഇപ്പോൾ പ്രവാചകനായിരുന്നെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ, എന്റെ സ്ഥാനത്ത് ഇപ്പോൾ മുഹമ്മദ് ആയിരുന്നെങ്കിൽ എത്ര നന്നായിനെ, മുഹമ്മദ് കാരണത്താലല്ലേ എനിക്ക് തൂക്കുമരം നേടേണ്ടി വന്നത്. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന് മുള്ളു തറക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ തൂക്കുമരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് സബർ ചെയ്തുകൊണ്ട് മരണത്തെ നേരിടാൻ അയാൾ തയ്യാറാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ദൽ എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്താണ്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു, അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കാഫിരിങ്ങൾ വലിയ പാറകൾ വെച്ച് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? അഹദ് അഹദ്, അല്ലാഹുവിനെ മാത്രം, അള്ളാഹുവിനെ മാത്രം, അള്ളാഹു അല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഒരു വ്യക്തി സബർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഇബ്നു കസീർ, ഇബ്നുൽ അറബി, ഇബ്നു ബത്താൽ തുടങ്ങിയ പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മുക്രഹിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിത സാഹചര്യത്തിൽ കുഫ്ർ പറഞ്ഞ അല്ലെങ്കിൽ കുഫ്ർ ചെയ്ത വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. അതുപോലെ തന്നെ ഇവിടെ ഷെയ്ഖ് പറയാത്ത ഒരു കാര്യം ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹത്തിന്റെ ദർസിൽ സൂചിപ്പിച്ചതാണ്, വാക്കിൽ പിഴവ് വന്ന കാരണത്താൽ ഒരു വ്യക്തി പറഞ്ഞുപോയി. ഒരു വ്യക്തി എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ പറഞ്ഞു തീർന്നപ്പോൾ അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കുറ്റമായിരുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കുറ്റം പറയലായിരുന്നു. ആ വ്യക്തി അത് ഉദ്ദേശിച്ചിട്ടില്ല, അദ്ദേഹം മുഖ്തി ആണ്. അങ്ങനെയാണെങ്കിൽ അത് കാരണത്താൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതല്ല. എന്താണ് തെളിവ്? മുഅ്മിനീങ്ങളുടെ ദുആ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അല്ലാഹുവേ നമുക്ക് തെറ്റുപറ്റി പോയാൽ അത് കാരണത്താൽ നീ നമ്മെ ശിക്ഷിക്കരുത് എന്ന് മുഅ്മിനീങ്ങളുടെ ദുആ. ആ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകിയതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഖാല ഖദ് ഫഅൽതു, അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തു പോയാൽ അത് കാരണത്താൽ അടിമകളെ ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് തെറ്റ് കാരണം, ഒരു വ്യക്തിക്ക് വാക്ക് പിഴവുക്ക് കാരണത്താൽ എന്തെങ്കിലും കുഫ്രിന്റെ വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയാൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. അതിന് മറ്റൊരു തെളിവ് എന്താണ്? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലല്ലാഹു അഷദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അടിമ തൗബ ചെയ്യുന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുകയാണ്. ഒരു വ്യക്തി തന്റെ യാത്രാ സജ്ജീകരണങ്ങളൊക്കെ ആയി അദ്ദേഹത്തിന് യാത്രയിൽ ഉപയോഗിക്കാനുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ ഒരു ഒട്ടകത്തിന്റെ മുകളിൽ കെട്ടിവെച്ച് ഒരു മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. അങ്ങനെ യാത്രയുടെ ഇടയിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കാണാനില്ല. അങ്ങനെ അദ്ദേഹത്തിന് പ്രയാസമായി, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. അങ്ങനെ പ്രയാസത്തോടുകൂടി അവിടെയുള്ള ഒരു മരത്തണലിൽ ഇനി എന്റെ മുമ്പിൽ മരണം മാത്രം എന്നൊരവസ്ഥയിൽ ആ വ്യക്തി ഇരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ക്ഷീണം കാരണത്താൽ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉറക്കിൽ നെട്ടി ഉണർന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അതാ ആ ഒട്ടകം വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ശക്തമായ സന്തോഷം കാരണത്താൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക, അല്ലാഹുവേ നീയാണ് എന്റെ അടിമ, ഞാനാണ് നിന്റെ ഉടമ എന്ന് സന്തോഷം കാരണത്താൽ നേരെ തിരിച്ചു പറയേണ്ടത് അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്തഅ മിൻ ഷിദ്ദതിൽ ഫറഹ്, ശക്തമായ സന്തോഷം കാരണത്താൽ പറയേണ്ടത് തെറ്റിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് വാക്ക് പിഴവ് കാരണത്താൽ എന്തെങ്കിലും കുഫ്രിന്റെ വാക്കുകൾ പറഞ്ഞു പോവുകയോ ചെയ്തു പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നതല്ല. ഈ വിഷയത്തിൽ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അവസാനമായി സൂചിപ്പിച്ച കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഒരു വ്യക്തിക്ക് ജഹല് കാരണമാണ് അദ്ദേഹത്തിൽ നിന്ന് കുഫർ സംഭവിച്ചതെങ്കിൽ, അറിവില്ലായ്മ കാരണത്താലാണ് ഈ പറഞ്ഞിരിക്കുന്ന കുഫറിന്റെ ഏതെങ്കിലും കാര്യം ഒരു വ്യക്തിയിൽ നിന്ന് സംഭവിച്ചതെങ്കിൽ അത് കാരണത്താലും അദ്ദേഹത്തെ കാഫിറാണെന്ന് പറയൽ സാധ്യമല്ല. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പത്ത് കാര്യങ്ങളില്ലേ, ഇസ്ലാം ബാത്തിലാക്കുന്ന നവാഖിദുൽ ഇസ്ലാം പത്ത് കാര്യങ്ങൾ, ഒരു വ്യക്തി ഈ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്തത് അറിവില്ലായ്മ കാരണത്താലാണെങ്കിൽ, അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ ഈ വിഷയത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടാൽ, ആ നിബന്ധന ശ്രദ്ധിക്കണം, ഒരു വ്യക്തി വെറുതെ വാദിക്കാൻ എനിക്കറിയില്ല, വാദമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ അറിവില്ലായ്മ സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ആ വ്യക്തി ഈ കുഫറിന്റെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ അദ്ദേഹത്തെ കാഫിറാണെന്ന് പറയാൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ സ്ഥിരീകരിക്കപ്പെടണം. കേവലം അദ്ദേഹം പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഷെയ്ഖ് സുലൈമാൻ അതിന്റെ കൂടെ പറഞ്ഞു, ഈ വിഷയം ഏകദേശം എല്ലാ ഉലമാക്കളും പറയുന്നതാണ്, ഒരു വ്യക്തിയുടെ അറിവില്ലായ്മ സ്ഥിരപ്പെട്ടാൽ ആ വ്യക്തിയെ അത് കാരണത്താൽ കാഫിറാണെന്ന്, അറിവില്ലായ്മ സ്ഥിരപ്പെട്ട ഒരു വ്യക്തി കുഫറിന്റെ ഒരു പ്രവർത്തനം ചെയ്താൽ അത് കാരണത്താൽ അദ്ദേഹത്തെ കാഫിറാണെന്ന് പറയൽ സാധ്യമല്ല എന്ന് ഏകദേശം എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി നവാഖിദുൽ ഇസ്ലാമിന്റെ വിശദീകരണത്തിൽ പറയുന്നു. അതിന് തെളിവെന്താണ്? അള്ളാഹു പറഞ്ഞു, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രായിലെ 15-ാമത്തെ വചനത്തിൽ പറഞ്ഞു, നാം ആരെയെങ്കിലും ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴാണ്? പ്രവാചകന്മാരെ അയച്ച് അവർക്ക് ദീന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ്. ഒരു വ്യക്തിക്ക് ഒന്നും അറിയില്ല, അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ സ്ഥിരപ്പെട്ടതാണ്, എന്നിട്ട് അദ്ദേഹം എന്തെങ്കിലും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കാരണത്താൽ അദ്ദേഹം കാഫിറാവുകയില്ല. ഇന്ന് ധാരാളം ആൾക്കാർ എങ്ങനെയുണ്ട്, പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ അങ്ങനെയുണ്ട്. ഒരു ഷെയ്ഖ് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു ദിവസം താൻസാനിയയിൽ ദഅവത്തിന് വേണ്ടി പോയപ്പോൾ താൻസാനിയയുടെ ഗ്രാമപ്രദേശങ്ങളിൽ അദ്ദേഹം പ്രവേശിച്ചു. അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണും എല്ലാവരും മുട്ടയടിക്കും, അതുപോലെ തന്നെ എല്ലാവരും ചെറിയൊരു വസ്ത്രം മാത്രമാണ് ധരിക്കുക, അവർക്ക് പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല, പുറം ലോകവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും അവർക്കറിയില്ല, ഇന്റർനെറ്റ് ഇല്ല, അതുപോലെ തന്നെ ഒരു സംവിധാനങ്ങളും അവർക്കിടയിലില്ല. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ കാട്ടിനുള്ളിൽ താമസിക്കുന്നു. അവർക്കിടയിലേക്ക്, താൻസാനിയയിലേക്ക് ടൂറിസ്റ്റിന് വരുന്ന ആൾക്കാർ അവരുടെ അരികിലേക്ക് പോകും, അവരുടെ മുമ്പിൽ കാ മണിക്കൂർ അവർ ഡാൻസ് കളിക്കും, ആ ഡാൻസിന്റെ പകരമായിട്ട് $40 അവർക്ക് നൽകും. അങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ അറിവില്ലായ്മ സ്ഥിരപ്പെടുകയാണെങ്കിൽ, അദ്ദേഹത്തിൽ നിന്ന് കുഫറിന്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ സംഭവിച്ചാൽ, അദ്ദേഹം മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിൽ നിന്ന് കുഫറിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു പോയാൽ അദ്ദേഹത്തെ കാഫിറാണെന്ന് പറയൽ സാധ്യമല്ല എന്ന് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുന്ന ചില കാര്യങ്ങൾ, ഇന്ന് ചില ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക്, ഷെയ്ഖ് സുലൈമാൻ പറയുകയാണ്, ചില ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ പോലും അറിയില്ല, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ പോലും ഇന്ന് പല ആൾക്കാർക്കും അറിയില്ല. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, ഒരു ദിവസം ഷെയ്ഖ് ഒരു രാജ്യത്തേക്ക് സിയാറത്തിന് വേണ്ടി പോയി, മറ്റൊരു രാജ്യത്തേക്ക് ദഅവത്തിന് വേണ്ടി പോയി. ഷെയ്ഖ് സുലൈമാന്റെ സംസാരമാണ്, ഞാനൊരു രാജ്യത്തേക്ക് ദഅവത്തിന് വേണ്ടി പോയി. അങ്ങനെ അവിടെ ഒരു ടാക്സിയിൽ ഞാൻ കയറി, ആ ടാക്സി ഡ്രൈവറോട് കൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാക്സി ഡ്രൈവർ ഷെയ്ഖ് സുലൈമാനോട് പറയുകയാണ്, അതഖറബു ഇലൽ ഔലിയ, ഞാൻ ഔലിയാക്കളുമായി സാമീപ്യം സിദ്ധിക്കാൻ എപ്പോഴും പരിശ്രമിക്കാറുണ്ട്, വഅദ്ഉ ഗൈറല്ലാഹ്, ഞാൻ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥന നടത്താറുണ്ട്, അശ്ശുയൂഖു ഇന്ദനാ യഖൂലൂൻ ഹാദാ ഹുവൽ ഇസ്ലാം, നമ്മുടെ നാട്ടിലുള്ള മശായഖന്മാർ എന്താ പഠിപ്പിക്കുന്നത്, ഇതാണ് ഇസ്ലാം, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നൊക്കെയുള്ള വാദമാണ് അവര് പറയുന്നത്. അവര് പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ജാമിഅ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികൾ വന്നിട്ടാണ് യഥാർത്ഥ അഖീദ നമുക്ക് കിട്ടിയത് എന്ന് ഈ ഡ്രൈവർ ഷെയ്ഖ് സുലൈമാനോട് പറഞ്ഞു. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫദഹുല്ലാ പറയുകയാണ്, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ഉദുർ സ്വീകരിക്കപ്പെടുന്നതാണെന്ന വിഷയത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നത് അതാണ് ഇസ്ലാം എന്നാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നതും അതാണ് ഇസ്ലാം എന്നാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ കാരണം അത് സ്വീകരിക്കപ്പെടുന്നതാണ്. അത് കാരണത്താൽ ഒറ്റയടിക്ക് അവർ കാഫിറാണെന്ന് പറയാൻ സാധ്യമല്ല എന്ന് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ നവാഖിദുൽ ഇസ്ലാമിന്റെ ഷർഹിൽ പറയുകയാണ്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഒരു വ്യക്തി ഖബറിനെ ആരാധിക്കുകയാണ്, ആ വ്യക്തി കരുതുന്നത് അതാണ് ഇസ്ലാം. ആ വ്യക്തി അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുള്ളത് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് പഠിപ്പിക്കപ്പെട്ടത് എന്താണ്, ഇതാണ് ഇസ്ലാം. അങ്ങനെ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ അറിവില്ലായ്മ സ്ഥിരപ്പെട്ടാൽ, ആ വ്യക്തിയുടെ അറിവില്ലായ്മ കാരണത്താൽ അദ്ദേഹം കാഫിറാണ് നമ്മൾ പറയാൻ പാടില്ല എന്ന് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, ഈ സംസാരത്തിന്റെ അവസാനത്തിൽ, അറിവില്ലായ്മ എന്നുള്ളത് പല രാജ്യങ്ങളും പല രൂപത്തിലാണ്. ഇപ്പൊ സൗദിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തൗഹീദ് അറിയില്ല എന്ന് പറയുന്നത് പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ആ രാജ്യത്തിന്റെ അടിസ്ഥാനം തന്നെ തൗഹീദാണ്, ആ രാജ്യം പറയുന്നതും പഠിപ്പിക്കുന്നതും തൗഹീദാണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പല ആൾക്കാരും അവർക്ക് തൗഹീദ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളിൽ, എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, ചില സാഹചര്യങ്ങളിൽ അത് സത്യമായിരിക്കും. ഇന്ത്യയിലുള്ള ചില പണ്ഡിതന്മാരുടെ അരികിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ ദഅവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കർണാടകയുടെ ചില അകത്തോട്ടുള്ള പ്രദേശങ്ങളിൽ പോയപ്പോൾ അവർ മുസ്ലിമീങ്ങൾ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവർ, അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവർ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ, അവരവരുടെ വീട്ടിൽ വിഗ്രഹത്തെ വെച്ച് ആരാധിക്കുന്നു. അവർ വിചാരിക്കുന്നത് ഇതാണ് ഇസ്ലാം, അവർക്ക് പുറം ലോകവുമായിട്ട് ബന്ധമില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുള്ളതായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, അവർക്ക് അറിവില്ല എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, അത് കാരണത്താൽ അവർ കാഫിറാണെന്ന് പറയുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷേ സ്ഥിരപ്പെടണം. ഒരു വ്യക്തി പറയണം എനിക്കറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ഒരു വ്യക്തി പറയാണ് എനിക്കതൊന്നും അറിയില്ല, അത് സ്വീകാര്യമല്ല. കാരണം ഇവിടെ പരസ്യമായ കാര്യമാണ്. അതല്ലാതെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒന്നുമായി ബന്ധമില്ലാത്ത ആൾക്കാർ ഇസ്ലാമിനെതിരായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നവാഖുദുൽ ഇസ്ലാമിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്താലും ഒറ്റയടിക്ക് നമ്മൾ അവർ കാഫിരീങ്ങളാണെന്ന് പറയരുത്. കാരണം അദ്ദേഹത്തെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവില്ലായ്മ കാരണത്താലായിരിക്കാം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അറിവില്ലായ്മ സ്ഥിരീകരിക്കപ്പെടണം, എന്നാൽ മാത്രമാണ് ഉഴുതറ നൽകപ്പെടുക. അറിവില്ലായ്മ വാദിച്ചാൽ പോരാ, അറിവില്ലായ്മ നമുക്ക് തോന്നിയാൽ പോരാ, അവർക്ക് അറിവില്ല എന്ന് സ്ഥിരീകരിച്ചാൽ അത് അവർക്ക് ഉഴുതറാണ് എന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ നവാഖുദുൽ ഇസ്ലാമിൽ പറയുന്നു. ഈ വിഷയത്തിൽ പല സംസാരങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ ഉള്ളതുകൊണ്ടാണ് മറ്റിതര കാര്യങ്ങളൊന്നും പറയാതെ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തൻസാനിയയിലെ സംഭവം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലയുടെ സംസാരത്തിന്റെ വിവർത്തനമാണ്. ഷെയ്ഖ് നൽകിയിരിക്കുന്ന ദർസിലെ സംസാരത്തിന്റെ വിവർത്തനമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളോടുകൂടി നമ്മുടെ നവാഖുദുൽ ഇസ്ലാം പൂർത്തിയായി. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു, വകുല്ലുഹ മിൻ അഅലമി മാ യകൂനു ഖതറ വഅക്തരി മാ യകൂനു വഖൂഅ ഫയൻബഗി ലിൽമുസ്ലിമി അൻ യഹ്ദറഹ വയഖാഫ മിൻഹ അലാ നഫ്സി. ഈ കിതാബിൽ പറഞ്ഞിരിക്കുന്ന പത്ത് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ കാണേണ്ടതാണ്. കാരണം ഇത് വളരെയധികം ജനങ്ങളിൽ നിന്ന് സംഭവിച്ചു വരുന്ന കാര്യമാണ്. ഈ കിതാബിൽ പറഞ്ഞിരിക്കുന്ന ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന പത്ത് കാര്യങ്ങൾ ജനങ്ങളിൽ വളരെയധികം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഗൗരവത്തോടുകൂടി കാണുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ വരാതിരിക്കാൻ അവൻ എപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി ജുനുബിനി വബനിയ അൻ അഅബുദൽ അസ്നാം. അള്ളാഹുവിന്റെ ഖലീലാണ് ദുആ ചെയ്യുന്നത്, അള്ളാഹുവേ വിഗ്രഹാരാധനയെ തൊട്ട് എന്നെ നിരക്ഷിക്കണമേ. ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ല പറഞ്ഞു, വമൻ യഅമനുൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിം നബി അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ യാതൊരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ വരാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അതിന് നമ്മൾ പരിശ്രമിക്കുക, അതിന്റെ കൂടെ അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ശേഖ് ഇവിടെ അവസാനിപ്പിച്ചു, നഊദു ബില്ലാഹി മിൻ മൂജിബാതി ഗളബിഹി. അള്ളാഹുവിന്റെ കോപം വരുന്ന കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നു. വഅലീമി ഇഖാബിഹി, അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷ അത് ലഭിക്കുന്നതിനെ തൊട്ടും അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു കിതാബ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതോടുകൂടി നവാഖുദുൽ ഇസ്ലാമിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്ന പത്ത് കാര്യങ്ങളും കഴിയുന്നു. മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞിരിക്കുന്ന പത്ത് കാര്യങ്ങളും കഴിഞ്ഞു. പെട്ടെന്ന് ഒന്ന് രണ്ട് മിനിറ്റിൽ ഈ പത്ത് കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ച് നമുക്ക് നിർത്താം. അദ്ദേഹം കിതാബിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഇഅലം അന്ന നവാഖിദുൽ ഇസ്ലാമി അഷറത്തു നവാഖിദ്. ഇത് ഞാൻ വായിക്കുന്ന ഒരു മുറാജിഅ ആയിട്ടാണ്. ഇസ്ലാം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പത്തെണ്ണമാണ്. ഏറ്റവും അധികം സംഭവിക്കുന്നത് പത്ത് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അശ്ശിർക്കു ഫീ ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ല, അല്ലാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്തുകളിൽ മറ്റുള്ളവർക്ക് പങ്ക് നൽകൽ. നേരത്തെ അതിന് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ മാല മൗലൂദുകളിലൊക്കെ ഇതിന് വിപരീതമായി ധാരാളം കാര്യങ്ങളുണ്ട്. രണ്ടാമത്തേത് മൻജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത യദുഊഹും വയസ്അലുഹും അഷ്ഷഫാഅത വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅ. ഒരു വ്യക്തി തനിക്കും അള്ളാഹുവിനും ഇടയിൽ മധ്യസ്ഥരെ സ്വീകരിക്കുകയും അവരോട് ദുആ ചെയ്യുകയും അവരിൽ ബലമേൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അവരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, ഇവിടെ നമ്മൾ വേർതിരിക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും. നമ്മുടെ നാട്ടിൽ ഇതിന്റെ രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ രൂപം, മധ്യസ്ഥരെ സ്വീകരിച്ച് അവരോട് ദുആ ചെയ്യുന്ന, മുഹയിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന രൂപത്തിൽ. മറ്റൊന്ന് എന്താണ്? ഒരാളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യൽ, അത് കുഫ്റുൻ അക്ബർ അല്ല, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതല്ല, മറിച്ച് അത് ബിദഅത്താണ്, ഷിർക്കിലേക്കുള്ള മാർഗമാണ്. പക്ഷേ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റല്ല. കാരണം അവിടെ ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്. ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞത് എന്താ, മധ്യസ്ഥരെ സ്വീകരിച്ച് അവരോട് ദുആ ചെയ്യൽ, അവരിൽ ബലമേൽപ്പിക്കൽ, അവരോട് ശുപാർശ ആവശ്യപ്പെടൽ, അതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം. മൂന്നാമത്തേത് മല്ലം യുകഫിറിൽ മുശ്രിക്കീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫർ, ആരെങ്കിലും അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവരെ അവിശ്വാസികളായി കാണുന്നില്ല എങ്കിൽ, കാഫിറിനെ സംബന്ധിച്ച് കാഫിറായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയും കാഫിറാണ്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, മനി അഅ്തഖദ അന്ന ഗൈറ ഹദീ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്മലു മിൻ ഹദീ ഔ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മി കല്ലദീന യുഫല്ലുന ഹുക്മ തവാഗീത് അലാ ഹുക്മി ഫഹുവ കാഫിർ, ആരെങ്കിലും പ്രവാചകന്റെ ശരിയേക്കാളും നല്ലതാണ് മറ്റുള്ളവരുടെ ശരിയ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ വിധികളെക്കാളും നല്ലതാണ് ജനങ്ങൾ വെച്ചിരിക്കുന്ന മറ്റു തരം നിയമങ്ങൾ എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പ്രവാചകന്റെ വിധിയും ജനങ്ങളുടെ വിധിയും ഒരുപോലെയാണെന്ന് പറഞ്ഞാലും കാഫിറാണ്. പ്രവാചകന്റെ വിധിയേക്കാൾ നല്ലതാണ് ജനങ്ങളുടെ വിധി എന്ന് പറഞ്ഞാലും കാഫിറാണ്. പ്രവാചകന്റെ വിധിയും അനുവദിക്കപ്പെട്ടതാണ്, ജനങ്ങളുടെ വിധിയും അനുവദിക്കപ്പെട്ടാണ് എന്ന് പറഞ്ഞാലും കാഫിറാണ്. ഈ മൂന്ന് സാഹചര്യങ്ങളിലും കാഫിറാണ്. മനസ്സിലായില്ലേ? ഈ മൂന്ന് സാഹചര്യങ്ങളിലും കാഫിറാണ്. ഇനി ഒരു വ്യക്തി പറയുകയാണ് പ്രവാചകന്റെ വിധിയാണ് ഏറ്റവും നല്ലത്, പക്ഷേ ഞാൻ ഇവിടെ നടപ്പിലാക്കുന്നത് ജനങ്ങൾ വെച്ചിരിക്കുന്ന വിധിയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് കുഫ്റുൻ അക്ബർ അല്ല, മറിച്ച് കുഫ്റുൻ അസ്ഗർ ആണ്, അല്ലെങ്കിൽ വൻ പാപമാണ്. അതും നമ്മൾ പറഞ്ഞിരുന്നു. ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന അഞ്ചാമത്തെ കാര്യം, മൻ അബ്ഗദ ശൈഅൻ മിമ്മ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലവ അമില ബിഹി കഫർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം ഒരു വ്യക്തി വെറുക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ്. അയാൾ ജീവിതത്തിൽ അത് ചെയ്യുന്നുണ്ടെങ്കിലും, ഒരു ഉദാഹരണം, ഒരു വ്യക്തി താടിയെ വെറുക്കുന്നു, അയാൾ താടി വെക്കുന്ന ആളാണ്, പക്ഷേ താടിയോട് അയാൾക്ക് വെറുപ്പാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് വെറുപ്പ് കാണിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അസ്സാദിസു, ആറാമത്തെ കാര്യം, മൻ ഇസ്തഹസാ ബിശൈഇൻ മിൻ ദീനില്ലാഹി ഔ സവാബിഹി ഔ ഇഖാബിഹി കഫർ, ആരെങ്കിലും ദീനിലുള്ള ഏതെങ്കിലും ഒരു കാര്യം കളിയാക്കിയാൽ, പല്ല് തേക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മിസ്വാക് ഒരു വ്യക്തി കളിയാക്കിയാൽ ആ വ്യക്തി കാഫിറാണ്. അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രതിഫലം, ഇന്നത് ചെയ്താൽ പാപങ്ങൾ മാപ്പാക്കപ്പെടും, ഇന്നത് ചെയ്താൽ സ്വർഗമുണ്ട്, ഇന്നത് ചെയ്താൽ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ട്, ഇങ്ങനെയുള്ള പ്രതിഫലങ്ങൾ ആരെങ്കിലും കളിയാക്കിയാൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അസ്സാബിഉ, ഏഴാമത്തെ കാര്യം, അസ്സിഹർ, സിഹർ ചെയ്യുക എന്നുള്ളത്, മാരണം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണ്. അതിന്റെ വിശദീകരണം നമ്മൾ പറഞ്ഞിരുന്നു. സിഹർ രണ്ടു രൂപത്തിലാണ്, പ്രധാനമായും ഒന്ന് പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്, മറ്റൊന്ന് പിശാചിനെ ഉപയോഗിക്കാതെ ആരെയാണോ സിഹർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ചില വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. പിശാചിനെ ഉപയോഗിക്കുമ്പോഴാണ് അതിൽ ഷിർക്ക് വരിക, അതല്ലാത്ത സാഹചര്യങ്ങളിൽ ഷിർക്ക് വരികയില്ല എന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ള പറയുന്ന വിശദീകരണവും മുഹമ്മദ് അൽ അമീൻ അഷ്ഷൻഖൈത്തി റഹിമഹുള്ള പറയുന്ന വിശദീകരണവും ഒക്കെ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ സിഹറിന്റെ അടിസ്ഥാനം എന്നുള്ളത്, അല്ലെങ്കിൽ സിഹറിൽ 99% എന്നുള്ളത് കുഫറാണ്. സിഹറിൽ ഏറ്റവും അധികം ഉള്ളത് കുഫറാണ്. കാരണം സിഹർ നടക്കാൻ ഏറ്റവും വലിയ മാനദണ്ഡം എന്താണ്? പിശാചിനോടുള്ള സഹായ ചേട്ടം തന്നെയാണ്. ഇന്ന് പറഞ്ഞിരിക്കുന്ന എട്ടാമത്തെ കാര്യം, മുളാഹറത്തുൽ മുശ്രിക്കീന വമുആവനതുഹും അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കെതിരെ കാഫിരീങ്ങളെ അവർ കാഫിറായതിന്റെ പേരിൽ സഹായിക്കുക. മനസ്സിലായില്ലേ? ദുനിയവിയ വിഷയങ്ങളിലല്ല, ആ ഒരു വ്യത്യാസവും മനസ്സിലാക്കുക. ദുനിയവിയ വിഷയത്തിലാണെങ്കിൽ അത് കുഫറാവുകയില്ല. ഹാതിബ് ഇബ്നു അബി ബൽതഅയുടെ സംഭവം അതിന് തെളിവാണ്. എട്ടാമത്തെ കാര്യം, മനി അഅ്തഖദ അന്ന വഅദ അന്നാസ് യസഉൽ ഖുറൂജു അൻ ശരീഅത്തി മുഹമ്മദിൻ കമാ വസഅ അൽ ഖദിറ അൽ ഖുറൂജു അൻ ശരീഅത്തി മൂസ ഫഹുവ കാഫിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ഒരാൾക്ക് ഒഴിവാക്കാനുള്ള അനുമതിയുണ്ട് എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ്. പത്താമത്തെ കാര്യം, അൽ ഇഅ്റാദു അൻ ദീനില്ലാഹി ലാ യതഅല്ലമുഹു വലാ യഅമലു ബിഹി, ഒരു വ്യക്തി ദീനിനെ പൂർണ്ണമായി അവഗണിച്ച് ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാതെയും പ്രവർത്തിക്കാതെയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി അത് കാരണത്താൽ കാഫിറാണ്. ഈ പത്ത് കാര്യങ്ങളാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പത്ത് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് ജനങ്ങൾക്കിടയിൽ അധികമായി നടക്കുന്നത് കൊണ്ടാണ്. ഇതല്ലാതെ വേറെയും വിഷയങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ പത്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഒരു കാരണവശാലും ഇത് ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇത് വരാതിരിക്കാൻ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക. അതുപോലെ തന്നെ ദർസിന്റെ തുടക്കം മുതലേ ഇരുന്ന എല്ലാ സഹോദരങ്ങളും, അല്ലെങ്കിൽ അധിക ഭാഗങ്ങളിൽ ഇരുന്ന സഹോദരങ്ങളും ദർസ് മുറാജഅ ചെയ്യുക. ഉലമാക്കൾ പറയുന്നത് പോലെ ഇൽമ് എന്ന് പറയുന്നത്, ഇൽമ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു മരം വെച്ച് പിടിപ്പിക്കുന്നത് പോലെയാണ്. ആ മരം അവിടെ സ്ഥിതി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ മരം അവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം കൊടുക്കണം. ആ വെള്ളം കൊടുക്കുന്ന സ്ഥാനത്താണ് മുറാജഅ എന്നുള്ളത്. മുറാജഅ ചെയ്താൽ മാത്രമാണ് അത് ഇൽമ് അവിടെ നിലനിൽക്കൂ. ഒരു ചെടിക്ക് വെള്ളം അടിച്ചു കൊടുത്താൽ മാത്രമാണ് ചെടി അവിടെ നിലനിൽക്കൂ. ഇനി ആ ചെടിയിൽ നിന്ന് ഫലങ്ങൾ നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിന് നമ്മൾ വളവിട്ട് കൊടുക്കണം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ ഇൽമിൽ നിന്ന് ഫലം ഉണ്ടാവണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ദൂരീകരിക്കുക. അങ്ങനെ ഇൽമിനെ നമ്മൾ കൂടുതൽ അധികരിപ്പിക്കാൻ വേണ്ടി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നുവോ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞതുപോലെ മുൻഗാമികൾ വിജയിക്കാനുള്ള കാരണം എന്താണ്? അവരുടെ സത്യസന്ധതയും അവരുടെ ഇഖ്ലാസുമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് മുദാക്കറ ചെയ്യുക, മുറാജ ചെയ്യുക. ഇത് പഠിച്ചതിനു ശേഷം ഇതൊക്കെ ഒഴിവാക്കി, ഇനി അടുത്ത ദിവസം ഞാൻ ഇങ്ങനെ കേൾക്കും, അതിനുശേഷം അത് ഒഴിവാക്കും, ആ ഒരു രീതി ഒഴിവാക്കുക. മറിച്ച് ഈ പഠിച്ച കാര്യങ്ങൾ മുറാജ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും ഇത് എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇൽമിന്റെ മാധുര്യം നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇൽമനുസരിച്ച് ജീവിക്കാനും ധാരാളം ഇൽമ് പഠിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന വസിദ്ന ഇൽമ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه وسلم سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك